ഇരിക്കുന്നു. അവൻ 52 സംവത്സരം യെരുശലേമിൽ വാണു. യെരുശലേംകാരിയായ അവന്റെ അമ്മയ്ക്ക് യെഖല്യ എന്ന പേർ. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. എന്നാൽ യഹോവ ഈ രാജാവിനെ ബാധിച്ചു. അവൻ ജീവപര്യന്തം കുഷ്ഠരോഗിയായി ഒരു പ്രത്യേക ശാലയിൽ പാർത്തിരുന്നു. രാജകുമാരനായ യോധാം രാജധാനിക്ക് വിചാരകനായി ദേശത്തെ ജനത്തിന്റെ ന്യായപാലനം ചെയ്തു. അസര്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അസര്യാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യോധാം അവന് പകരം രാജാവായി. യഹൂദ രാജാവായ അസര്യാവിന്റെ 38 ആണ്ടിൽ യോരാബിയാമിന്റെ മകനായ സെഖര്യാവ് ഇസ്രായേലിന്റെ രാജാവായി ശമര്യയിൽ 6 വാണു. അവൻ തന്റെ പിതാക്കന്മാരെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതും ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നേബാത്തിന്റെ മകനായ യോരാബിയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല. യാബേശിന്റെ മകനായ ശഗ്ലോം അവന്റെ നേരെ കൂട്ടം കൂട്ടിക്കൊണ്ടുപോയി. ജനത്തിന്റെ മുമ്പിൽ വെച്ച് അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. സെഖര്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോവയോട് നിന്റെ പുത്രന്മാർ 4 തലമുറ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് അരുളി ചെയ്ത വചനം ഇതാകുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. യഹൂദ രാജാവായ ഉസ്ലിയാവിന്റെ 39 ആണ്ടിൽ യാബേശിന്റെ മകനായ ശഗ്ലൂം രാജാവായി ശമര്യയിൽ 1 വാണു. എന്നാൽ ഗാദിൻജുവയുടെ മകനായ മെനഹോം തിർസയിൽ നിന്ന് പുറപ്പെട്ട് ശമര്യയിൽ വന്നു. യാബേശിന്റെ മകനായ ശഗ്ലൂമിനെ ശമര്യയിൽ വെച്ച് വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. ശഗ്ലൂമിന്റെ മറ്റു വൃത്താന്തങ്ങളുമാണ് ഉണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മെനഹേം തിപ്ലഹും അതിലുള്ള സകലവും തിർസ തൊട്ട് അതിനുയർന്ന പ്രദേശങ്ങളും ശൂന്യമാക്കി. അവർ പട്ടണവാതുക്കൽ തുറന്നു കൊടുക്കുകയാൽ അവൻ അതിനെ ശൂന്യമാക്കുകയും അതിലെ ഗർഭിണികളെ ഒക്കെയും പിളർന്നു കളയുകയും ചെയ്തു. യഹൂദ രാജാവായ അസര്യാവിന് 39 ആണ്ടിൽ ഗാദിയുടെ മകൻ മെനഹേം ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 10 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നേബാത്തിന്റെ മകനായ യോരാബിയാമിന്റെ പാപങ്ങളെ ജീവപര്യന്തം വിട്ടുമാറിയതുമില്ല. അശ്ശൂർ രാജാവായ ദേശത്തെ ആക്രമിച്ചു. പുൽ തന്നെ സഹായിക്കേണ്ടതിന് രാജ്യത്വം തനിക്ക് ഉറക്കേണ്ടതിനുമായി മെനഹേം അവന് 1000 താലന്ത് വെള്ളി കൊടുത്തു. അശ്ശൂർ രാജാവിന് കൊടുപ്പാൻ മെനഹേം ഈ ദ്രവ്യം ഇസ്രായേലിലെ ധനവാന്മാരോടൊക്കെയും 50 ശെക്കൽ വെള്ളി വീതം പിരിപ്പിച്ചു. അങ്ങനെ അശ്ശൂർ രാജാവ് ദേശത്ത് താമസിക്കാതെ മടങ്ങിപ്പോയി. മെനഹേമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മെനഹേം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ വർക്കിഹാവ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ സെരിയാവിന്റെ 70 ആണ്ടിൽ മെനഹേമിന്റെ മകനായ വർക്കിഹാവ് ഇസ്രായേലിന്റെ രാജാവായി ശമര്യയിൽ നിന്റെ സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നേബാത്തിന്റെ മകനായ യോരാബിയാമിനെ ഈ പാപങ്ങളെയും വിട്ടുമാറിയതുമില്ല. എന്നാൽ അവന്റെ അകമ്പടി നായകനായി രമല്യാവിന്റെ മകനായ ബേക്കർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. വിദ്യാർത്ഥികളിൽ 50 തുണ കൂട്ടി ശമര്യ രാജധാനിയുടെ കോട്ടയിൽ വെച്ച് അവനെ അർഗോബിനോടും അയ്യോയോടും കൂടെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. ബക്കിഹാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദ രാജാവായ അസര്യാവിന്റെ 50 ആണ്ടിൽ രമല്യാവിന്റെ മകനായ പേക്കഹ ഇസ്രായേലിൻ രാജാവായി ശമര്യയിൽ 20 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നേബാത്തിന്റെ മകനായ യോരബിയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയതുമില്ല. ഇസ്രായേൽ രാജാവായ പേക്കഹിന്റെ കാലത്ത് അശ്ശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ വന്നു. ഇയോനും അബേൽ ബേത്ത് മഹേം യോനാഹവും കേദേശും ഹാസൂരും ഗിലെയാദും ഗലീലയും നഫ്താലി ദേശം മുഴുവനും പിടിച്ച് നിവാസികളെ ബദ്ധരാക്കി അശ്ശൂരിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഏലാവിന്റെ മകനായ ഹോയേശ ശെമല്യാവിന്റെ മകനായ ലേഖഹിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ ഉസിയാവിന്റെ മകനായ യോധാവിന്റെ 20 വെട്ടിക്കൊന്നു. അവന് പകരം രാജാവായി. ലേഖഹിന്റെ മറ്റുള്ളവർ താന്തങ്ങളും ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേൽ രാജാവായ ശെമല്യാവിന്റെ മകനായ ലേഖഹിന്റെ 2 യഹൂദ രാജാവായ ഉസിയാവിന്റെ മകൻ യോധാം രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 16 വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്ന് പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ ഉസ്യാവ് ചെയ്ത പോലെയൊക്കെയും ചെയ്തുവെങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. അവൻ യഹോവയുടെ ആലയത്തിന്റെ മേലത്ത് വാതിൽ പണിതു. യോഥാമിന്റെ മറ്റുള്ള വൃത്താന്ത പുസ്തകങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആ കാലത്തെ യഹോവ ആരാം രാജാവായ രസീനെയും ശെമല്യാവിന്റെ മകനായ പേക്കഹിനെയും യഹൂദയ്ക്ക് നേരെ അയച്ചു തുടങ്ങി. യോഥാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി. ശെമല്യാവിന്റെ മകനായ പേക്കഹീമിന്റെ 17 യഹൂദ രാജാവായ യോഥാമിന്റെ മകൻ ആഹാസ് രാജാവായി. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 16 വാണു. തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികൾ നമ്മളെ ചതിക്കൊത്തവണ്ണം തന്റെ മകനെ അഗ്നിപ്രവേശവും ചെയ്യിച്ചു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും പച്ചവൃക്ഷത്തിൻ കിഴക്കൊക്കെയും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. അക്കാലത്ത് ആരാം രാജാവായ രസീനും ഇസ്രായേൽ രാജാവായ രമല്യാവിന്റെ മകൻ പേക്കഹും യെരൂശലേമിന് നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നു. ആഹാസിനെ നിരോധിച്ചു. എന്നാൽ അവനെ ജയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അന്ന് ആരാം രാജാവായ രസീൻ ഏലത്ത് വീണ്ടും ആരാമിനോട് ചേർന്ന് യഹൂദന്മാരെ ഏലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആരാമ്യർ ഏലത്തിൽ നിന്ന് വന്നിന്നുവരെയും അവിടെ പാർക്കുന്നു. ആഹാസ് അഹൂർ രാജാവായ തിഗ്ലത്ത് പിലേസരിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാകുന്നു. നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന ആരാം രാജാവിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറയിച്ചു. അതിനായിട്ട് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നുമെടുത്ത് അശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. അശൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു. അശൂർ രാജാവ് ദമ്മേശക്കിലേക്ക് ചെന്നു. അതിനെ പിടിച്ചതിലെ നിവാസികളെ ഈരിലേക്ക് ബദറായി കൊണ്ടുപോയി. രസീനെ കൊന്നുകളഞ്ഞു. ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസരിനെ എതിരേൽപ്പാൻ ദമ്മേശക്കിൽ ചെന്നു. ദമ്മേശക്കിലെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടി മാതൃകയും ഉരിയാം പുരോഹിതന് കൊടുത്തയച്ചു. ഉരിയാം പുരോഹിതൻ ഉരിയാക പീഠം പണിതു. ആഹാസ് രാജാവ് ദമ്മേശക്കിൽ നിന്ന് അയച്ച പ്രകാരമൊക്കെയും ആഹാസ് രാജാവ് ദമ്മേശക്കിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉരിയാവ് പുരോഹിതൻ അത് പണിതു നിന്നു. രാജാവ് ദമ്മേശക്കിൽ നിന്ന് വന്നപ്പോൾ ആ യാഗപീഠം കണ്ടു. രാജാവ് യാഗപീഠത്തെങ്കിൽ ചെന്നു അതിന്മേൽ കയറി ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിച്ച് ഭാനിയാഗവും പകർന്ന് സമാധാന യാഗങ്ങളുടെ രക്തവും യാഗപീഠത്തിന്മേൽ തളിച്ചു. യഹോവയുടെ സന്നിധിയിലെ താമ്ര യാഗപീഠം അവൻ ആലയത്തിന്റെ മുൻവശത്ത് തന്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യേ നിന്ന് നീക്കി തന്റെ യാഗപീഠത്തിന്റെ വടക്കു വശത്ത് കൊണ്ടുപോയി വെച്ചു. ആകാശ രാജാവ് ഊരിയ പുരോഹിതനോട് കൽപ്പിച്ചത് മഹായാഗപീഠത്തിന്മേൽ നീ രാവിലത്തെ ഹോമയാകവും വൈകുന്നേരത്തെ ഭോജനയാകവും രാജാവിന്റെ ഹോമയാകവും ഭോജനയാകവും ദേശത്തെ സകല ജനത്തിന്റെ ഹോമയാകവും ഭോജനയാകവും ദഹിപ്പിക്കുകയും അവരുടെ പാനീയങ്ങൾ കഴിക്കുകയും ഹോമയാഗങ്ങളുടെയും ഹനനയാഗങ്ങളുടെയും രക്തമൊക്കെയും തെളിക്കുകയും ചെയ്യും. താമ്രയാഗപീഠത്തെ പറ്റിയോ ഞാൻ ആലോചിച്ചുകൊള്ളാം. ആഹാസ് രാജ കൽപ്പിച്ചതുപോലെയൊക്കെയും ഊരിയ പുരോഹിതൻ ചെയ്തു. ആഹാസ് രാജാവ് പീഠങ്ങളുടെ ചട്ടപ്പല കണ്ടിച്ച് തൊട്ടിയെ അവയുടെ മേൽ നിന്ന് നീക്കി താമ്രക്കടലിനെയും അതിന്റെ കീഴിൽ നിന്ന് താമ്രക്കാളപ്പുറത്തുള്ള നീക്കി ഇറക്കി ഒരു കൽത്തളത്തിന്മേൽ വെച്ചു. ആലയത്തിങ്കിൽ ഉണ്ടാക്കിയിരുന്ന ശബത്ത് താഴ്വരയും രാജാവിന് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയും അശൂർ രാജാവിനെ വിചാരിച്ച് യഹോവയുടെ ആലയത്തിങ്കിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ആഹാസ് ചെയ്തുള്ള മറ്റുള്ള വൃത്താന്ത പുസ്തകങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകൻ ഹിസ്കിയാവ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ ആഹാസിന്റെ 12-ാം ആണ്ടിൽ ഏലിയുടെ മകനായ ഹോശേയ ഇസ്രായേലിന് രാജാവായി. ശമര്യയിൽ 9 സംവത്സരം ആണ് അവൻ യഹോവയ്ക്ക് അനുഷ്ഠാനമുള്ളത് ചെയ്തു. തനിക്ക് മുമ്പ് ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ അല്ലാതാനും അവന്റെ നേരെ അശൂർ രാജാവായ സൽമനേസർ പുറപ്പെട്ടു വന്നു. ഹോശേയ അവന് ആശ്രിതനായി തീർന്നു, കപ്പം കൊടുത്തു വന്നു. എന്നാൽ ഹോശേയ മിസ്രയീം രാജാവായ സോവിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്തത് നിമിത്തം അശൂർ രാജാവ് അവനിൽ ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. അശൂർ രാജാവ് രാജ്യത്തെ എല്ലാവരുടെയും കൂടി കടന്ന് ശമര്യയിലേക്ക് വന്നു. അതിനെ 3 സംവത്സരം നിരോധിച്ചു. ഹോശേയയുടെ 9-ാം ആണ്ടിൽ അശൂർ രാജാവ് ശമര്യയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. ഹലഹിയിലും ഗോസാൻ നദി തീരത്തിലെ ഹാബീറിലും നെജരുടെ പട്ടണങ്ങളും പാർപ്പിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ മിസ്രയീം രാജാവായ ഫറവോന്റെ കൈക്കീഴിൽ നിന്ന് മുറപിടിച്ച് മിസ്രയീം ദേശത്ത് മുറപിടിപ്പിച്ച് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്ത കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാഗിരികൾ പണിതു. അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിന് കീഴിലൊക്കെയും വിഗ്രഹസ്തംഭങ്ങളും അച്ചേര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. യഹോവാദങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെ പോലെ അവർ സകല പൂജാഗിരികളിലും രൂപം കാട്ടി യഹോവയെ കോപിപ്പിക്കാൻ തക്കവണ്ണം ദോഷമായുള്ള കാര്യങ്ങളെ പ്രവർത്തിച്ചു. ഈ കാര്യം ചെയ്യരുത് എന്ന് യഹോവ അവരോട് വിലക്കിയിരുന്ന വിഗ്രഹങ്ങളെ അവർ ചെന്ന് സേവിച്ചു. എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദിയോടും നിങ്ങളുടെ ദുഷ്മാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചത് എന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചതുമായ പ്രമാണത്തിനൊത്തവണ്ണം നോക്കിയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടത്തിയെന്ന് സാക്ഷീകരിച്ചുവെങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയെ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശാഠ്യം കാണിച്ചു. അവന്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത നിയമത്തെയും അവൻ അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു. അവർ രാജ്യത്തെ പിന്തുടർന്ന് നിർദ്ധന്മാരായി തീർന്നു. അവരെ പോലെ ആചരിക്കരുത് എന്ന് യഹോവ കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ ഒക്കെയും ഉപേക്ഷിച്ചു കളഞ്ഞു. തങ്ങൾക്ക് 2 കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ വാർപ്പിച്ച് അശോരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി. ആകാശത്തിലെ സൈറോ സൈന്യത്തെയും നമസ്കരിച്ച് ബാലിനെയും സേവിച്ചു പോന്നു. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അച്ചിപ്രവേശം ചെയ്യിച്ചു. പ്രശ്നവും അധികാരവും പ്രയോഗിച്ച് യഹോവയെ കോപിപ്പിക്കേണ്ടതിന് അവൻ അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ ചിറ്റുകളഞ്ഞു. അത് നിമിത്തം യഹോവ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ചു. അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹൂദാ ഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല. യഹൂദയും തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നുവാകിയാൽ യഹോവ ഇസ്രായേൽ സന്തതിയെ മുഴുവനും തള്ളി അവരെ താഴ്ത്തി കൊള്ളയിടുന്നവരെ കയ്യിലേൽപ്പിച്ചു. ഒടുവിൽ അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ ഇസ്രായേലിനെ ദാവീദ് ഗൃഹത്തിൽ നിന്നും പറിച്ചു കളഞ്ഞു. അവൻ നേബാത്തിന്റെ മകനായ യോരാബിനെ രാജാവാക്കി. യോരാബിയാം ഇസ്രായേലിനെ യഹോവയെ വിട്ടുമാറി ആക്കി. അവരെ കൊണ്ട് വലിയ ഒരു പാപം ചെയ്യിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ യോരാബിയാം ചെയ്ത സകല പാപങ്ങളിലും നടന്നു. അവർ അവയെ വിട്ടുമാറായികയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരെ മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. ഇന്നു വരെ അവിടെ ഇരിക്കുന്നു അശൂർ രാജാവ്. ബാബേൽ, കൂഥ, അവാ, ഹമാത്, സഫറിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമര്യ പട്ടണത്തിൽ പാർപ്പിച്ചു. അവർ ശമര്യ കൈവശമാക്കിയതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. അവർ ഉടപ്പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല. അതുകൊണ്ട് യഹോ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു, അവ അവരിൽ ചിലരെ കൊന്നു കളഞ്ഞു. അപ്പോൾ അവർ അബ്ശൂർ രാജാവിനെ അറിയിച്ചത്, നീ കുടിനീക്കി ശമരിയ പട്ടണങ്ങിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായിക കൊണ്ട് അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവർ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായികയാൽ അവൻ അവരെ കൊന്നുകളഞ്ഞു. അതിന് അബ്ശൂർ രാജാവ്, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടേക്ക് കൊണ്ടുപോകുകയും അവൻ ചെന്ന് അവിടെ പാർക്കും, അവർ ആ ദേശത്തെ ദൈവത്തിന്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ശമരിയിൽ നിന്ന് കൊണ്ടുപോയിരുന്ന പുരോഹിതന്മാരിൽ ഒരുത്തൻ വന്ന് ബേഥേലിൽ പാർത്തു, യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. എങ്കിലും അരുത്, അതത് ജാതി സാത്താന്റെ ദേവന്മാരെ ഉണ്ടാക്കി ഓരോ ജാതി പാർത്തു വന്ന പട്ടണങ്ങളിൽ ശമരിയരുണ്ടാക്കിയിരുന്ന പൂജാഗിരി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ബാബേൽക്കാർ സുക്കോത്ത് ബെനോത്തിനെ ഉണ്ടാക്കി, കുതക്കാർ നേർഗാലിനെ ഉണ്ടാക്കി, ഹാമാത്തുകാർ അഷിമയെ ഉണ്ടാക്കി, അവാക്കാർ നിഫസിനെയും സർത്തക്കിനെയും ഉണ്ടാക്കി, സഫർക്കാർ സഫയും ദേവന്മാരായ അദ്രമലേക്കിനും അനമലേക്കിനും തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. അവർ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പൂജാഗിരി പുരോഹിതന്മാരെ നിയമിക്കുകയും അവർ അവർക്ക് വേണ്ടി പൂജാഗിരി ക്ഷേത്രങ്ങളിൽ യാഗം കഴിക്കുകയും ചെയ്തു. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടുപുറപ്പെട്ടു പോകുന്ന ജാതികളുടെ ശമരിയമാര്യത പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോകുന്നു. ഇന്നുവരെയും അവർ മുമ്പിലത്തെ മര്യാദ പ്രകാരം തന്നെ ചെയ്യുന്നു, യഹോവയെ ഭജിക്കുന്നില്ല. തങ്ങളുടെ സ്വന്തം പട്ടണങ്ങളെയും മാർഗവിധികളെയും ആകട്ടെ, യഹോവ ഇസ്രായേൽ എന്ന് പേർ വിളിച്ച് യാക്കോബിന്റെ മക്കളോട് കൽപ്പിച്ചനായ പ്രമാണത്തെയും കൽപ്പനയും ആകട്ടെ അനുസരിച്ച് നടക്കുന്നതുമില്ല. യഹോവ അവരോട് ഒരു നിയമം ചെയ്ത് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ അന്യ ദൈവങ്ങളെ ഭജിക്കുകയും അവയ്ക്ക് യാഗം കഴിക്കുകയും ചെയ്യാതെ നിങ്ങളെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയെ മാത്രം ഭജിക്കുകയും അവനെ മാത്രം നമസ്കരിക്കുകയും അവന് മാത്രം യാഗം കഴിക്കുകയും വേണം. അവൻ നിങ്ങൾക്ക് എഴുതിയിട്ടുന്ന ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ന്യായപ്രമാണത്തെയും കൽപ്പനകളെയും നിങ്ങൾ എല്ലാ നാളും പ്രമാണിച്ച് നടക്കണം. അന്യ ദൈവങ്ങളെ ഭജിക്കരുത്. ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം നിങ്ങൾ മറക്കരുത്. അന്യ ദൈവങ്ങളെ ഭജിക്കുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രം നിങ്ങൾ ഭജിക്കണം. എന്നാൽ അവൻ നിങ്ങളെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിക്കും. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ പണ്ടത്തെ മര്യാദ അനുസരിച്ച് നടന്നു. അങ്ങനെ ഈ ജാതികളെ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. പിതാക്കന്മാർ ചെയ്ത പോലെ പുത്രന്മാരും പൗത്രന്മാരും ഇന്നു വരെയും ചെയ്തു വരുന്നു. ഇസ്രായേൽ രാജാവായ ഏലിയുടെ മകനായ ഹോശയുടെ മൂന്നാം ആണ്ടിൽ യഹൂദ രാജാവായ ഹാസിന്റെ മകൻ ഹിസ്കീയാവ് രാജാവായി അവൻ വാഴ്ച തുടങ്ങി. അപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 21 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് അബി എന്ന പേർ. അവൾ സെഖര്യാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്ത പോലെയൊക്കെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു അശ്വര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശയുണ്ടാക്കിയ താമ്രസപ്രത്തെയും മുടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് രൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ഠാൻ എന്ന പേരായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിന്നും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യമായിരുന്നില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്നു. അവന് വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നടത്തൊക്കെയും കൃതാർത്ഥനായിരുന്നു. അവൻ ശൂർ രാജാവിനോട് മത്സരിച്ച് അവനെ സേവിക്കാതിരുന്നു. അവൻ ഫെലിസ്റ്ററെ ഗസയോളം തോൽപ്പിച്ചു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ള അതിന്റെ പ്രദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു. ഇസ്രായേൽ രാജാവായ ഏലിയുടെ മകൻ ഹോശയുടെ 7 ആണ്ടിൽ, ഹിസ്കീയാവ് രാജാവ് 4 ആണ്ടിൽ അശൂർ രാജാവായ സൽമനേസർ ശമര്യയുടെ നേരെ പുറപ്പെട്ടു വന്നു. അതിനെ നിരോധിച്ചു. 3 സംവത്സരം കഴിഞ്ഞ ശേഷം അവർ അത് പിടിച്ചു. ഹിസ്കീയാവിന്റെ 6 ആണ്ടിൽ, ഇസ്രായേൽ രാജാവായ ഹോശയുടെ 9 ആണ്ടിൽ തന്നെ ശമര്യ പിടിക്കപ്പെട്ടു. അശൂർ രാജാവ് ഇസ്രായേലിനെ അശൂരിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഹലഹിലും ഗോസാൻ നദീതീരത്തുള്ള ഹാബേറിലും മേജ്യരുടെ പട്ടണങ്ങളും പാർപ്പിച്ചു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ശബ്ദം കേട്ടനുസരിക്കാതെ അവന്റെ നിയമവും യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചുകളയാൽ തന്നെ അവർ കൽക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ 14-ാം ആണ്ടിൽ അശ്ശൂർ രാജാവായ സൻഹേരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്നു അവയെ പിടിച്ചു. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖീശിൽ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ടുമാറി പോകണം, നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അശ്ശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്തും വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരങ്ങളിലും കണ്ട വെള്ളിയൊക്കെയും എടുത്തു കൊടുത്തു. ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടിലുകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത അശ്ശൂർ രാജാവിന് കൊടുത്തയച്ചു. എങ്കിലും അശ്ശൂർ രാജാവ് തഥാനെയും ലാഖീശിൽ നിന്ന് ഹിസ്കിയാവ് രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യവുമായി യെരുശലേമിന്റെ നേരെ അയച്ചു. അവർ പുറപ്പെട്ട് യെരുശലേമിൽ വന്നു. അവിടെ എത്തിയപ്പോൾ അവർ അളക്കുകാരന്റെ വയലിലെ പെരുവഴിയിലേക്കുള്ള നേരത്തെ കുളത്തിന്റെ കൽപ്പാത്തിക്കരിയെ ചെന്ന് നിന്നു. അവർ രാജാവിനെ വിളിച്ചപ്പോൾ ഹിസ്കിയാവിന്റെ മകൻ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രാസായനക്കാരനായ ശബ്നയും ആസാഫിന്റെ മകൻ യോഹാ എന്ന മന്ത്രിയും അവരുടെ അടുക്കൽ പുറപ്പെട്ടിരുന്നു. അവരോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത് മഹാരാജാവായ അശ്ശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രേ. ആരെ ആശ്രയിച്ചിട്ടാവുന്നു നീ എന്നോട് മത്സരിക്കുന്നത്? ചതഞ്ഞ ഓടക്കോലായ ഈ മിശ്രയുമില്ലല്ലോ നീ ആശ്രയിക്കുന്നത്. അതിന്മേൽ ഒരുത്തൻ ഊഞ്ഞാലത് അവന്റെ ഉള്ളം കയ്യിൽ തറച്ചുകൊള്ളും. മിശ്രയും രാജാവായ ഫറവോനിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു. അല്ല, നിങ്ങൾ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളെയും യാഗപീഠങ്ങളെയും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടില്ലല്ലോ. യഹൂദയോടും യെരുശലേമരോടും യെരുശലേമിലുള്ള യാഗപീഠത്തിന്റെ മുമ്പിൽ നമസ്കരിപ്പീൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ. എന്റെ യജമാനായ അശ്ശൂർ രാജാവായി വാതുകെട്ടുക, നിനക്ക് കുതിരച്ചേവകരെ കയറ്റുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് 2,000 കുതിരകളെ തരാം. നീ പിന്നെ എങ്ങനെ എന്റെ യജമാനന്റെ എളിയദാസന്മാരിൽ ഒരു പടവായനായെങ്കിലും മടക്കും? രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവർക്കായിട്ടും നീ മിശ്രയുമില്ല ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ ഇപ്പോൾ ഈ സ്ഥലം നശിപ്പിക്കാൻ യഹോവയോട് കൂടാതെയോ അതിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്? യഹോവ എന്നോട് ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ട വചനം പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഹിസ്കിയാവിന്റെ മകനായ എല്യാക്കീം മുശിബ്ബേനെയും യോവാഹും റബ്ശാക്കയോട് അഴിയങ്ങളോട് ആരാം ഭാഷയിൽ സംസാരിക്കണമേ, ഇത് ഞങ്ങൾക്കറിയാം. അതിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. റബ്ശാക്കി അവരോട് നിന്റെ യജമാനോടും നിന്നോടും ഈ വാക്ക് പറയുവാനോ എന്റെ യജമാനെ കൽപ്പിച്ചിരിക്കുന്നു? ഞങ്ങളോടുകൂടെ സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിൽമേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കൽ അല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ റബ്ശാക്കിയെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കു വിളിച്ചു പറഞ്ഞെന്തെന്നാൽ, മഹാരാജാവ് അശ്ശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പീൻ. ദൈവമേസ്തു എനിക്ക് യോഗ്യമാകുന്നു, പാറയ്ക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 നഗരങ്ങളിൽ സ്തുതി. പ്രിയേക ദൈവത്തിന്റെ ദിവ്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുന്നു. സൗത്യത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ആരെങ്കിലും ഒരേ മനസ്സോടുകൂടി ഒരിക്കൽ കൂടി ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനയിൽ സംഗമിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും അവസരവും ഒരുക്കി തന്നതിന് ഭക്തിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുകയും സമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കത്തക്ക വണ്ണം ദൈവസാന്നിധ്യ ബോധം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിനിപ്പോൾ നേതൃത്വം നൽകിയിരിക്കുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹത്തോടുകൂടി ആദരിക്കുകയും പ്രാർത്ഥനാപൂർവ്വം ഭരിക്കുകയും ചെയ്യുന്നു. ഈ കുക്കോട്ടയിലെ സാന്നിധ്യം കൂടെ നടക്കുന്ന വലിയ മാമലക്കാരൻ വരികുത്തച്ഛൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഐസക് പ്രകാശച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെയൊക്കെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ സംഗീതങ്ങളിൽ നിന്നുള്ള ഒരു ഗീതം ആലപിക്കുന്നു, തുടർന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നു.
പിതാവിനും പുത്രനും പരിസരവും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കണ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ, കടമ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, കൃപറിഞ്ഞറിയുമേ നിനക്ക് സമാധാനം.
മറയ്ക്കുമോ ഞങ്ങളെ സൃഷ്ടിച്ചാണെന്നുള്ള പ്രതീക്ഷയിലാക്കി ബലവാനായിരിക്കും ദൈവമോ. ദൈവമായ കർത്താവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർപ്പത്തിന്റെ ആലോചനയാ കൽപ്പനയെ ഞങ്ങൾ ലംഘിക്കുകയും ബാക്കിയുള്ള ജീവിതത്തിൽ നിന്ന് ഉയരുകയും പ്രതീക്ഷയിൽ തള്ളപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സംഗതിയിൽ നീ മൗനമായിരുന്നില്ല. എന്നാലോ ഞങ്ങളുടെ സ്ഥിരീകരണത്തിന് വേണ്ടി വിശുദ്ധ ദീർഘകൃഷിമാരെ പറഞ്ഞയച്ചു. അന്ധകാരത്തിലും മരണത്തിലും വരുന്ന രാജ്യങ്ങൾക്ക് കാലാവസ്ഥ എന്റെ വാത്സല്യ പുത്രനും ഞങ്ങളുടെ കർത്താവും ദൈവമായ യേശുമിശിഹായെ ഉദിച്ചു. അവൻ പരിശുദ്ധ റുഹായിൽ നിന്നും വിശുദ്ധ കന്നിമറിയാവുന്ന ശരീരം ധരിച്ചുകൊണ്ട് ജീവന്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും പുനർജനനത്തെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. ഇത് ഹേതുവായിട്ട് കർത്താവ് ഇതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാലങ്ങളുടെയും പാപങ്ങളുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം ഞങ്ങൾക്ക് നൽകണമേ. ഈ സമാധാനത്തെ രാജാവാകിയാൽ ആദ്യം അന്തവുമില്ലാത്തതിന്റെ വചനത്തിന്റെ ഉദയത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള സമാധാനം ഞങ്ങളോടുകൂടി ഞങ്ങളുടെ ഇടയിലും വസിക്കുമാറാകണമേ. മാലാകുമാല സുവിശേഷിക്കപ്പെട്ട സന്തോഷം കൊണ്ടും നിറയ്ക്കണമേ. എന്നാൽ ഈ സകല സന്തോഷങ്ങൾക്കും മേലായുള്ള സന്തോഷവും ഫലപ്രകാശങ്ങൾക്കും മേലായുള്ള പ്രകാശവുമാകുന്നു. കർത്താവേ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ മേൽ തരണം ചെയ്യണമേ. എന്നാൽ നിന്റെ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നീ ഒഴികെ മറ്റൊരു ദൈവവും ഞങ്ങൾക്കില്ല. പാപഭരണം ഞങ്ങളിൽ ബലപ്പെടരുത്. എന്റെ കർത്താവേ സ്വലപേക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവിന്റെ കണികളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും നിന്റെ വിശുദ്ധ കൽപ്പനകളെ നിവർത്തിപ്പാനും സത്യത്തിലും പുണ്യത്തിലും വിശുദ്ധിയിലും സമാധാനത്തിലും നീതിയിലും നടപ്പുവാനായ സമാധാനത്തിന്റെ കാര്യങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. അത് ദൈവമാതാവ് സൈനി മറിയാമിന്റെയും സർവശുദ്ധന്മാരുടെയും പ്രാർത്ഥനയെ തന്നെ. ആമീൻ.
ഒരു ഗീതം നമുക്ക് ആലപിക്കാം. 117-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 117-ാമത്തെ ഗീതം. ലോകത്തിലേകയാശ്രയം എന്ന യേശു മാത്രം ലോകങ്ങൾ ഏറി വന്നാലും. ജീവിതയാത്രയിൽ നാം ചുവടുവെക്കുന്ന ഓരോ മേഖലകളിലും ലോകം ഒരുക്കുന്ന കെണികൾ അനവധിയാണെങ്കിലും ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ നാം അതിലേക്ക് വീണു പോകാതെ തന്റെ ബലമുള്ള ഭുജം നീട്ടി ഓരോ നിമിഷവും ഭക്തജനങ്ങളെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ആ ദൈവത്തിന്റെ വൻകരം ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. ആ ഒരു സ്നേഹബന്ധത്തിൽ ഉറപ്പാക്കി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ക്രമീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഗീതം നമുക്ക് ദൈവമുമ്പാകെ സമർപ്പിക്കാം. സുവിശേഷങ്ങളിലെ 117-ാമത്തെ ഗീതം.
ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം സോകങ്ങളേറി വന്നാലും
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരിക്കൽ കൂടി ദൈവാശ്രയബോധത്തോടുകൂടി ധന്യമാറുന്ന ഈ ശുശ്രൂഷയില് പങ്കാളികളാകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിന് ദൈവത്തെ മോശപ്പെടുത്തുക. ദൈവത്തെ സ്തുതിക്കുവാൻ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും തന്നിമാറുന്ന നിമിഷങ്ങളാണെന്നും മറ്റേത് ദുഃഖഭാഗ്യങ്ങളെക്കാളിലും ഹൃദയത്തിൽ ഉല്ലാസവും മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന ഈ നിമിഷം ജീവിതത്തിന്റെ ഓരോ പദങ്ങളിലും ലഭ്യമാകത്തക്കവണ്ണം തമ്പുരാന്റെ ശ്രദ്ധയും സ്നേഹവും വാത്സല്യവും നമുക്കുണ്ടാകണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ ഭക്തനെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു നറവിൻ എന്ന് നാം സങ്കീർത്തന പുസ്തകത്തിൽ 4 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. യഹോവ ഭക്തനെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു നറവിൻ. ദൈവം വേർതിരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ഭക്തന്മാരുടെ അസംഖ്യമായ കൂട്ടങ്ങളിൽ നാമും എത്തിച്ചേരുവാൻ ജീവിതത്തിന്റെ നിമിഷങ്ങളൊക്കെയും വിശുദ്ധിയിലും നന്മയിലും ഒക്കെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന വെളിച്ചവും വെട്ടവും ഒക്കെ നമുക്ക് ലഭിക്കണമേ. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയൊക്കെ ആ ഒരു വെളിച്ചം വിശുന്ന സാധ്യതകളായി പരിലസിക്കുവാൻ ദൈവനപുരടയാക്കി തീർക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ദിനങ്ങളാണ് ഈ ദിനങ്ങൾ എന്നുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച ഏറ്റവും അനുഗ്രഹീതമായ പെന്തിക്കോസ്തി പെരുന്നാൾ നമ്മുടെ ദേവാലയത്തിലൊക്കെ നമ്മൾ ആഘോഷിച്ചു. നമ്മളൊക്കെ ദൈവത്തിന്റെ ആത്മീയ വരങ്ങളെ ലഭിച്ചവരാണ്, ദൈവ നൽവരങ്ങളെ ലഭിച്ചവരാണ്. ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ആ ദൈവ നൽവരങ്ങളെ ലഭിച്ചവരൊക്കെ ആ ദൈവികമായ വിശുദ്ധിയിൽ ജീവിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുവാൻ ശ്രദ്ധ ചെലുത്തുവാൻ അവർ തിരിച്ചറിവൊക്കെ നമുക്ക് അനിവാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം നമ്മൾ സഭാപ്രത്യമായി സ്വർണ്ണ വെള്ളിയാഴ്ചയായിട്ട് നമ്മൾ കരുതുന്ന സഭ കരുതുന്ന ദിവസമാണ് വെള്ളിയാഴ്ച, പെന്തിക്കോസ്തു ശേഷമുള്ള വെള്ളിയാഴ്ച. അതിന്റെ സാങ്കത്യം നമുക്കറിയാം. കർത്തൃശിഷ്യന്മാരായ പത്രോസ് യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി വരുന്ന അവസരത്തിൽ ദേവാലയത്തിന് മുമ്പിൽ ഭിക്ഷയാഴ്ച മനുഷ്യന് കേവലം തുച്ഛമായ പണം കർത്തൃശിഷ്യന്മാരോട് അവൻ ആവശ്യപ്പെടുമ്പോഴ് അവർ ഉള്ളിൽ കടക്ക ദൈവം നൽകിയ നൽവരങ്ങളുടെ സൗഖ്യത്തിന്റെ ആ ശ്രേഷ്ഠ കൃപ ആ മുടന്തരായ മനുഷ്യന് നൽകിക്കൊണ്ട് അവനെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കത്തക്കവണ്ണം ഉള്ള ഒരു തലങ്ങളിലേക്ക് ഒരുക്കിയതുപോലെ പലപ്പോഴും ഈ ലോകത്തിൽ ചിലറയായ നാണയങ്ങളും ഈ ലോകത്ത് ജീവിക്കാനുള്ള സാധ്യതകളെ അന്വേഷിക്കത്തക്കവണ്ണം വിശുദ്ധന്മാരെയൊക്കെ നമ്മൾ അവരുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഭൗതികമായ സാധ്യതകളല്ല, അതിനേക്കാൾ ഉപരി ആത്മീയമായ ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണം എന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന മുടന്ത് ഭക്തിയുടെ മുടന്തിനെയും അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെ പിന്തിരിപ്പിക്കുന്ന ആന്തരികമായ പ്രതിബന്ധങ്ങളെയൊക്കെ നീക്കി സന്തോഷത്തോടുകൂടി ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണമുള്ള സാധ്യതകളിലേക്ക് ആത്മീയ ഔന്നത്യത്തിലേക്ക് വളർത്തിയെടുക്കത്തക്കവണ്ണമുള്ള ഒരു ചിന്തയെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ട് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സന്തോഷം കൂടെ ഉള്ളത് ഇനി നമ്മൾ സ്നേഹതോം ആരംഭിക്കുകയാണ് 16 തീയതി മുതൽ. ചിലർക്ക് സന്തോഷമാണ്, ചിലർ പറയുന്നുണ്ട് ഈ അച്ഛന് അടുത്ത പാല പറഞ്ഞു തരിക എന്ന് ഒരു നോമ്പ് നോക്കിയ ക്ഷീണതര മാറിയതേ ഉള്ളതല്ലേ. 13 സ്ലീഹന്മാരെ, പ്രത്യേകിച്ച് പൗലോസ് സ്ലീഹ ഉൾപ്പെടെയുള്ള 13 സ്ലീഹന്മാരെ അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് 16 തീയതി ശനിയാഴ്ച ഞായറാഴ്ച മുതൽ നമ്മൾ ആഘോഷിക്കുകയാണ്. ഗൗരവത്തോടുകൂടി സഭ നമുക്ക് ഫലമേൽപ്പിച്ചിട്ടിരിക്കുന്ന ഈ നോമ്പുകളെയൊക്കെ നോക്കി ആത്മനിർവൃതി പ്രാപിച്ചാൽ ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോഴൊക്കെ പ്രത്യക്ഷമായിട്ട് നമുക്കൊന്നും തോന്നാറില്ലെങ്കിലും പക്ഷെ പരോക്ഷമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് നമ്മൾ തിരിച്ചറിയണം. നമുക്കത് മനസ്സിലാക്കിയില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം അത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ജീവിത രീതിക്കൊക്കെ ഒരു ഗണ്യമായ മാറ്റം ഈ നോമ്പ് നോക്കുന്ന ആളുകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. നമുക്കത് മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം അത് തിരിച്ചറിയുന്നുണ്ടെന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിത്യത്തിലേക്കുള്ള പ്രവേശനമൊക്കെ നമുക്ക് ലഭിക്കുന്നത് ആ ഒരു ദൈവകൃപയിലാണെന്നുള്ള തിരിച്ചറിവോടുകൂടി സ്നേഹന്മാരോട് കൂടെ ചേർന്നുകൊണ്ട് ദൈവാനുഗ്രഹം ലഭിക്കത്തക്കവണ്ണം ഈ നോമ്പ് അനുഷ്ഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമേ എന്ന് വളരെ വിനയത്തോടുകൂടി ആമുഖമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനം നമുക്ക് നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശിച്ചനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല, കാരണം അച്ഛൻ ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് മറ്റാരെയും ലഭിക്കാതിരിക്കുമ്പോൾ അച്ഛനോട് ഈ തിരുവചനം ധ്യാനിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി അച്ഛൻ അത് നേതൃത്വം നൽകി അത് നടത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് അച്ഛന്റെ പ്രസംഗം എല്ലാവർക്കും വളരെ ഇഷ്ടമാണെന്നുള്ള കാര്യം നമുക്കറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും നാമധേയത്തിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹ ആദരോടുകൂടി അന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിൽ 29-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായ 29-ാമത്തെ ഗീതം. വാ യേശുവിങ്കിൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടന്ത, നിൻ ഹൃദയത്തിൽ അവൻ ഇടന്ത. ഈ പരിശുദ്ധമായ പെന്തിക്കോസ്തി പെരുന്നാള് നമ്മൾ നിർവഹിച്ചുകൊണ്ട് വീണ്ടും സഭ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സുകളുമൊക്കെ ദൈവത്തിന് വസിക്കത്തക്കവണ്ണമുള്ള പ്രതലമായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഹൃദയപൂർവ്വം തമ്പുരാനെ ക്ഷണിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ ഓരോ നിമിഷവും വിളിക്കുവാൻ ഒരുക്കുന്ന ഈ ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിൽ 29-ാമത്തെ ഗീതം.
ഹൃദയത്തിലാവാനിടം താ, നിന്റെ ഹൃദയത്തിലാവാനിടം താ, വായിശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലാവാനിടം താ, നിൻ ഹൃദയത്തിലാവാനിടം താ. മനുഷ്യരിൽ ദൈവമായവില്ല, ഭൂമിൽ മനുഷ്യർക്കു പാപമാനമില്ല, മനുഷ്യരിൽ ദൈവമായവില്ല, ഭൂമിൽ മനുഷ്യർക്കു പാപമാനമില്ല. മനുഷ്യർ വേർ ദൈവം തന്റെ കോപം, വാര നേരമായെന്നോർത്തു വന്നിടുക.
അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട മാമനച്ചൻ ഡോക്ടർ വി സി വർഗീസ് അച്ചൻ, ഇതിന്റെ ചുമതല നിർവഹിക്കുന്ന പ്രിയങ്കരനായ രാജേഷ് അച്ചൻ, അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന വൈദികരും, അനുഗ്രഹീതമായ ഈ വചന കേൾവിക്കും പ്രാർത്ഥനാ സമാപനവുമായി പ്രത്യേകം സമയം മാറ്റിവെച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ പ്രഭാതത്തിൽ എന്റെ സ്നേഹവന്ദനം സന്തോഷത്തോടെ അറിയിക്കട്ടെ. അനുഗ്രഹീതമായ ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകുകയാണെന്ന പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ആമുഖത്തിലൂടെ ഓർമ്മപ്പെടുത്തി, പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആഘോഷിച്ചു, സ്വർണ്ണ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി സഭയും ദേവാലയങ്ങളും ഒരുക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ പത്രോസ് പൗലോസ് ലീഹന്മാരുൾപ്പെടെ 13 ശിഷ്യഗണങ്ങളെ സ്ത്രീഹന്മാരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് അവരുടെ ജീവിതപാഠം മനസ്സിലേക്ക് വീണ്ടും അല്പം കൂടി അതിന്റെ തെളിവ ഓർമ്മപ്പെടുത്തത്തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിക്കുന്ന 13 ദിവസത്തെ നോമ്പുകാലം വീണ്ടും ആഗതമാകുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഇപ്രകാരമുള്ള ചില സൂചകങ്ങളും സൂചനകളും അല്ലെങ്കിൽ ചില മൈൽസ്റ്റോൺസ്, ഇതാണ് യഥാർത്ഥത്തിൽ ദൈവത്തോട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിനെ സ്വീകരിപ്പാനും ദൈവം തമ്പുരാന്റെ കൃപ അതിലൂടെ ലഭ്യമാകുവാനും എല്ലാവർക്കും ഇടയാകട്ടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വചന കേൾവിക്കായി പ്രത്യേകമായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം അപ്പോസ്തോല പ്രവൃത്തികൾ 2:46 വാക്യങ്ങൾ. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടും ഇരുന്നു. വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഈ വേദഭാഗം അടർത്തിയെടുത്ത പുസ്തകത്തെ കുറിച്ചൊരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ പുതിയ നിയമ പുസ്തകത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഓരോ പുസ്തകത്തെയും അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കാമെങ്കിലും അപ്പോസ്തോല പ്രവൃത്തികൾ 25 നമ്മളെ പഠിപ്പിക്കുന്നത് യേശു തമ്പുരാൻ ഈ ലോകത്ത് വന്നു, ഈ ലോകത്തിൽ നിന്ന് മടങ്ങി. അതിനുശേഷം ഈ ക്രൈസ്തവ സഭ അതിന്റെ വളർച്ചയുടെ പ്രഥമഘട്ടം എങ്ങനെ കൈവരിച്ചു, അതിന് മുഖാന്തരമായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഭയം പൂണ്ട് ഓടി ഒളിച്ച ശിഷ്യന്മാരെ വീണ്ടും ധൈര്യപ്പെടുത്തുവാൻ ഇടയാക്കിയ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു, ക്രിസ്തുവിന്റെ ഈ ലോകത്തെ വ്യാപാരങ്ങളൊക്കെ അവസാനിപ്പിച്ച് സ്വർഗാരോഹണം ചെയ്ത സന്ദർഭത്തിൽ ഞാൻ 2 വരുമെന്നും വരുന്നതുവരെ നിങ്ങളുടെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വിജ്ഞാനം നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിപ്പാൻ നഗരം വിട്ടു പോകാതെ പ്രാർത്ഥനയോടെ ഉച്ചരിക്കണം. അക്ഷരം പ്രതി ഇതിൽ വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്ത ശിഷ്യ സമൂഹം ഭവന കൂട്ടായ്മയും അതോടൊപ്പം തന്നെ ദിനം പ്രതി ദേവാലയത്തിൽ ഒത്തുകൂടുന്ന അല്ലെങ്കിൽ യാമപ്രാർത്ഥനകളുടെ സമയങ്ങളിൽ ഒത്തുകൂടുന്ന ഒരു പതിവും പഴയ നിയമ പശ്ചാത്തലത്തിൽ അവർ ചെയ്തുവന്നു. അതിന്റെ വെളിച്ചത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ വെള്ളിയാഴ്ച ഓർക്കുവാൻ അല്ലെങ്കിൽ അനുഷ്ഠിക്കുവാൻ സഭ ക്രമീകരിച്ചിരിക്കുന്ന സ്വർണ വെള്ളിയാഴ്ച എന്ന ദിവസത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ദിനം പ്രതി ദേവാലയത്തിൽ കൂടുവാൻ യാമപ്രാർത്ഥനകളിൽ സംബന്ധിക്കുവാനും ആരാധനാലയത്തെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ അതേപടി ഗ്രഹിക്കുവാനും അനുസരിക്കുവാനും ഒരു സംഘം വ്യക്തികൾക്കും അവരോട് ചേർന്ന് നിന്ന ജനസമൂഹത്തിനും സാധിച്ചതുകൊണ്ടാണ് സ്വർണ വെള്ളിയാഴ്ച പ്രസക്തമായി തീരുന്നത്. ഞാനിങ്ങനെ പശ്ചാത്തലം അവതരിപ്പിക്കാനുള്ള കാരണം, നമ്മൾ വെള്ളിയാഴ്ച ഒരു പെരുന്നാളിന് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. ആ പെരുന്നാളിനെ കേവലം സ്വർണ വെള്ളിയാഴ്ചയായി മാത്രം കരുതുന്നു. ജന്മനാ മുടന്തനായൊരു മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കുവാൻ അല്ലെങ്കിൽ നസറായനായ യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാക്കുക എന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്ക് പത്രോസും യോഹന്നാനും ചേർന്ന് പറയുവാൻ തക്കവണ്ണം മുഖാന്തരമായി ഈ വിഷയങ്ങളെ അല്പം കൂടി ആഴത്തിൽ ഒന്ന് പഠിക്കുവാൻ ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പദവ് ആ കാലഘട്ടത്തിൽ നിലനിന്നത്, ഈ വിഷയമാണ് പ്രഥമമായി നമുക്ക് സംസാരിക്കുവാനും ചിന്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നത്. യഹൂദ പശ്ചാത്തലത്തിൽ ദൈവജനം ദൈവം ചുമതലപ്പെടുത്തിയ ന്യായപ്രമാണ പുസ്തകത്തിലെ അംശങ്ങളെ അണുവിട വിടാതെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാൻ മോശയിലൂടെ ദൈവം എഴുതിക്കൊടുത്ത കൽപ്പനകളും ഉപദേശിച്ചു കൊടുത്ത ന്യായപ്രമാണവും ഭംഗിയായി അനുഷ്ഠിക്കുവാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നു. അവരെ ദൈവജനമെന്ന് ദൈവം സംബോധന ചെയ്തതായി സംബന്ധിച്ച പഴയ നിയമ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ ആദിമ ക്രൈസ്തവ സഭ. അപ്പോൾ വളരെ അരക്കെട്ടുറപ്പിച്ച ഒരു ആരാധന സൗന്ദര്യം, ഒരു ആരാധന ചിട്ടയായ ജീവിതം, ജീവിതത്തിൽ നന്നായി ചെറുപ്പം മുതലേ ശീലിപ്പിക്കപ്പെടുക, മതബോധനത്തിന്റെ ഇന്ന് കാണുന്ന വലിയ ചട്ടക്കൂട്ടങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെ കുടുംബത്തിൽ ആരംഭം കുറിക്കുന്ന ഒരു മതബോധനം, അത് യെരുശലേം ദേവാലയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സുനഗോഗുകളിലോ ക്രമീകരിക്കപ്പെടുന്ന ഒരു മതബോധനം, ഈ മതബോധനത്തിന്റെ വെളിച്ചത്തിൽ യഹൂദ പാരമ്പര്യത്തിൽ അന്നും ഈ നൂറ്റാണ്ടിൽ പോലും നഷ്ടപ്പെടുത്താതെ അവർ ചേർത്ത് പിടിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ക്യാമ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുക എന്നുള്ളതും സമയബന്ധിതമായിട്ട് ദൈവവചനം അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുരുളുകളെ വീണ്ടും വീണ്ടും ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന് വായിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചഗ്രന്ഥവും അല്ലെങ്കിൽ മോശയുടെ 5 പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളും ഒക്കെ അവർക്ക് മനഃപ്പാഠമാണ്. ഇന്നത്തെ തലമുറയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വിഷയങ്ങളെക്കാൾ ഉപരി നമ്മുടെ ചെറിയ തലമുറയെ നമ്മൾ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആംഗലേയ ഭാഷയോ ഗണിതശാസ്ത്രമോ ഊർജതന്ത്രമോ ജീവശാസ്ത്രമോ രസതന്ത്രമോ ഒക്കെ പഠിപ്പിച്ച് സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തീർക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ സമൂഹങ്ങളും അറിഞ്ഞോ അറിയാതെയോ അവരുടെ സമയത്തെയും അവരുടെ ശ്രദ്ധകളെയും പിന്തിരിപ്പിക്കുമ്പോൾ വളരെ പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് യഹൂദന്മാർ ഇന്നും നഷ്ടപ്പെടുത്താത്ത ഒരു ആരാധനാ പശ്ചാത്തലം. അതിന്റെ ഉറവിടമായിട്ടാണ് 2-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുള്ളത്. അവർ ദിനം പ്രതി യാമപ്രാർത്ഥനകളിൽ ദേവാലയത്തിൽ സംബന്ധിക്കുകയും ഭവനത്തിൽ കൂട്ടായ്മ ആചരിക്കുവാനും അവർ ഇഷ്ടപ്പെട്ടിരുന്നു. അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സമയം ഇതിനുവേണ്ടി മാറ്റിവെക്കുവാൻ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച ആദിമ ക്രൈസ്തവ സഭയിലെ അംഗങ്ങൾക്ക് അത് നിലനിർത്തുവാൻ യാതൊരു ബുദ്ധിമുട്ടും അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഇന്ന് ആധുനിക ലോകത്തിൽ നമ്മുടെ ശ്രദ്ധയെ മാറ്റിമറിക്കുന്ന ഏറെ കാര്യങ്ങൾ മാധ്യമത്തിലൂടെ നമ്മുടെ മുമ്പിൽ വന്ന് കടന്നു വീഴുമ്പോൾ ലോകത്തിലെ എല്ലാ വിഷയങ്ങളെയും നമ്മളൊന്ന് ശ്രദ്ധിക്കുവാൻ ഇഷ്ടപ്പെടുകയാണ്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിൽ പല സംസ്കാരങ്ങളും വിജ്ഞാനങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അതിനേക്കാൾ ഉപരി ദൈവജ്ഞാനത്തിന് അവർ കൊടുത്ത ഒരു പവിത്രമായ സ്ഥാനമാണ് ഇപ്രകാരം ദേവാലയത്തിൽ ഒത്തുകൂടുവാൻ അവർക്കിടയായി. ഇനി അല്പം കൂടി അതിന്റെ ആഴത്തിലേക്ക് കടന്ന അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 46-ാം വാക്യത്തിലൂടെ ഇത് അവരുടെ ജീവിതത്തിന്റെ ശീലമായിരുന്നു. അതായത് ദൈനംദിന ജീവിതത്തിൽ ആവർത്തിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് പെരുമാറുന്നുവോ, എന്ത് സംസാരിക്കുന്നുവോ, എന്തായിത്തീരുവാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ആയിത്തീരും. അത് മനഃശാസ്ത്രജ്ഞന്മാർ പണ്ടേ പഠിച്ചതും പഠിപ്പിച്ചതും ക്രിസ്തു അതിനേക്കാൾ ഭംഗിയായിട്ടത് ഉപദേശിച്ചതും ഗ്രീക്ക് ഭാഷയിലെ ചിന്തകന്മാരൊക്കെ ഈ വിഷയത്തിന് അഗ്രഗണ്യമായ സ്ഥാനം കൊടുത്ത് നമ്മളെ ഉപദേശിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ആവർത്തിച്ച് ഇഷ്ടപ്പെടുന്നുവോ അതിലേക്ക് നമുക്ക് സ്വയമേവ എത്തിച്ചേരാനുള്ള ഒരു സ്വതസിദ്ധമായ ശൈലി എല്ലാ മനുഷ്യബന്ധങ്ങൾക്കും ഉണ്ട്. ഇവിടെ സന്തോഷത്തോടുകൂടി കർമ്മം ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സ്വഭാവമായിട്ട് ഇത് മാറ്റപ്പെട്ടു. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന സൽസ്വഭാവത്തിന്റെ മധ്യത്തിലാണ് ഈ സ്വർണ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചാൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ശിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. യെരുശലേം ദേവാലയത്തിന്റെ 12 പ്രധാനപ്പെട്ട വാതിലുകൾ അതിനെ ഓപ്പൺ ഗേറ്റ് എന്നും അതേ തുടർന്ന് 8 വാതിലുകളെ സീൽഡ് ഗേറ്റ് എന്നും വിളിക്കാറുണ്ട്. എന്നാൽ നമ്മള് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ 8 എന്നുള്ള വാദവും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പൊതുവായി പഠിക്കുന്നത് 12 പ്രധാനപ്പെട്ട വാതിലുകളെ കുറിച്ചാണ്. ആ വാതിലിനോട് ചേർന്നുള്ള
പ്രധാനപ്പെട്ട ഒരു ഗോപുരത്തിന്റെ മുമ്പിൽ, ആ ഗോപുരത്തിന്റെ പേര് സുന്ദരം എന്ന ഗോപുരവാതിൽക്കൽ, ഗേറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ ഗേറ്റ് എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ദിനം പ്രതി അവനെ കൊണ്ടിരുത്തുകയാണ് ശിക്ഷയാചിക്കുവാൻ. ആ സമയത്താണ് അതുപോലെ ദിനം പ്രതി ദേവാലയത്തിലേക്ക് പോകുന്ന മനുഷ്യരെ ദിനം പ്രതി അവിടെ വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ കാണുന്നത്. അപ്പൊ രണ്ടുപേരുടെയും ശീലത്തിൽ ഒരു കാര്യമുണ്ട്, ഒരു വിഭാഗം ഒരു ശീലമാക്കിയത് ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്നത്, രണ്ടാമത്തെ വിഭാഗം അത് ഒരാളെ കുറിച്ച് മാത്രമാണ് വേദപുസ്തകത്തിൽ പറയുന്നതെങ്കിൽ ചരിത്രകാരന്മാർ ഈ വിഷയം പഠിക്കുന്നത് ധാരാളം പേരെ അവിടെ കൊണ്ടുവന്നിരുത്തും. നമുക്കിപ്പോഴും അറിയാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പെരുന്നാളിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, ശിക്ഷയാചിക്കുന്നവരുടെ എണ്ണം. രണ്ട്, നമുക്ക് വാങ്ങുവാൻ കൗതുകമുണ്ടാക്കുന്ന ഏറെ ഭക്ഷണ സാധനങ്ങളും അല്ലെങ്കിൽ ലോകത്തിൽ കിട്ടാൻ പറ്റുന്ന പല കാര്യങ്ങളും അവിടെ തന്നെ വാണിജ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത്. അത് കടന്നു മാത്രമേ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അപ്രകാരമുള്ള ഒരു ചിന്ത അന്നുമുണ്ട്. അപ്പൊ ഏറെ പേർ അവിടെ ഇരുന്നിട്ടുണ്ട്. അവരുടെ എല്ലാം മനസ്സിലുള്ളത് ഈ കടന്നു വരുന്ന വ്യക്തികളുടെ കൈ അവരുടെ മുമ്പിലേക്ക് കൈ നീട്ടിയാൽ അവരിൽ നിന്ന് സമ്പത്തിന്റെ ഒരു അംശം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വിഭാഗം. അപ്പൊ രണ്ട് സ്വഭാവം ഉള്ള മനുഷ്യരെ നമുക്ക് അവിടെ കാണാം. ഒന്ന്, പതിവ് പോലെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന മനുഷ്യർ, പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോകുന്നവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. ഈ പണം കൊടുക്കുന്നവരെ കുറിച്ചും പിതാക്കന്മാർ പറയുന്നത് രണ്ട് തരത്തിൽ ഈ ദേവാലയവാതിൽക്കൽ പണം കൊടുക്കാൻ നമ്മളും ഇഷ്ടപ്പെടാറുണ്ട്. ഒന്ന്, നമ്മുടെ പാപങ്ങളെ ഒഴിച്ചു കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ പെനൻസ്, ആ അർത്ഥത്തിൽ പാപത്തിന്റെ പ്രതിഫലമായിട്ട് പശ്ചാത്താപത്തിന് വേണ്ടി കൊടുക്കുന്ന പണം. രണ്ട്, മറ്റുള്ളവരോട് ദയ കാണിക്കുവാൻ നമുക്ക് കിട്ടുന്നൊരവസരം. ഈ രണ്ട് രീതിയിലും ഈ ദേവാലയവാതിൽക്കൽ ഇരിക്കുന്ന ഭിക്ഷക്കാർക്ക് പണം കൊടുക്കുന്ന പതിവ് അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഒരിക്കൽ ദുഃഖവെള്ളിയാഴ്ച പണ്ട് കാലത്ത് നടന്നൊരു സംഭവത്തെ കുറിച്ച് ഒരു വൈദികൻ, ഒരു പ്രായം ചെന്ന വൈദികൻ എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് ശമ്പളമൊന്നും ദേവാലയത്തിൽ നിന്ന് വൈദികർക്ക് കിട്ടാത്ത സമയം ദുഃഖവെള്ളിയാഴ്ച ലഭിക്കുന്ന സ്തോത്ര കാഴ്ച അല്ലെങ്കിൽ കുരിശു മുത്തുമ്പോൾ അവിടെ വീഴുന്ന പണം വൈദികർക്ക് എടുത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഡയോസിഷൻ കേന്ദ്രമായിട്ടും അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നപ്പോൾ ദേവാലയത്തിൽ നിന്ന് കൊടുക്കുന്ന പണം നേരിട്ടല്ല വൈദികർ സ്വീകരിക്കുന്നത്, ശമ്പളമായിട്ട് മറ്റൊരു രീതിയിൽ തിരികെ എത്തുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച ലഭിക്കുന്ന പണം എടുക്കാറില്ല. പക്ഷേ ഒരു ദേവാലയത്തിൽ ഈ ഒരു വൈദികൻ അവിടെ ചെന്നപ്പോഴേ ദുഃഖവെള്ളിയാഴ്ചയുടെ സമയം ആവശ്യപ്പെട്ടു, അതിന്റെ പണം എനിക്ക് വേണം. പക്ഷെ പണം എണ്ണി കൂട്ടിയപ്പോൾ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ്. ആ വൈദികൻ പൂർവ്വ വൈദികനാണെങ്കിൽ ഇത് പറഞ്ഞതിങ്ങനെ. അപ്പൊ എണ്ണി വന്നപ്പോൾ ഏകദേശം നാട്ടിലെ ഒരു പള്ളിയിൽ 200,000 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കാകെ മടിയായി ഇത്രയും രൂപ അച്ഛന് കൊടുക്കാൻ. കാരണം ഒരു വർഷത്തിലെ മുഴുവൻ ശമ്പളം പോലും അത്രയും ആ പള്ളിയിൽ നിന്ന് കൊടുക്കാറില്ല. അപ്പോൾ ഈ അച്ഛൻ അതിന് അത് കിട്ടണമെന്ന് വാശി പിടിച്ചതായിട്ട് ഈ വൈദികൻ എന്നോട് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു. അതിൽ ഒരാള് ഇതെന്ന് പറഞ്ഞു, അച്ഛ അതൊരു മനുഷ്യന് അവന്റെ മദ്യശാലയിൽ വിറ്റ് കിട്ടിയ പണത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചത് അത് ദേവാലയത്തിന് വേണ്ടി പ്രായശ്ചിത്തമായിട്ട് കൊടുത്തതാണ്, അച്ഛന് വേണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ അത് കേട്ടപ്പോൾ ആ പണം നിഷേധിച്ചു എന്ന് പറഞ്ഞതായിട്ട് ഈ വൈദികൻ പറഞ്ഞു. എന്തുമാകട്ടെ, ചിലപ്പോൾ നടന്നതായിരിക്കാം, നടക്കാത്തതായിരിക്കാം. ഈ സംഭവങ്ങൾ പലപ്പോഴും ഇന്നും നമ്മുടെ കാലഘട്ടത്തിൽ നടത്തപ്പെടാറുണ്ട്. ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചെന്ന് ചോദിച്ചു, എനിക്ക് ധനാഢ്യനാകണം. എന്തിനാണ് നീ ധനാഢ്യനാകണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് എന്റെ ധനം കൊണ്ടൊരു വലിയ വീട് വാങ്ങണം. അപ്പം ചോദിച്ചു, അതേ ഉള്ളൂ നിന്റെ ആഗ്രഹം? അത് കഴിഞ്ഞ് വീണ്ടും നിന്റെ ആഗ്രഹം എന്താ? വീണ്ടും പണം ഉണ്ടാകണം. അത് എന്തിനാ? എനിക്കൊരു വലിയ വാഹനം വാങ്ങണം. പിന്നെ നിന്റെ ആഗ്രഹം എന്താ? എനിക്ക് കുറച്ച് പറമ്പ് വാങ്ങണം. പിന്നെ നിന്റെ ആഗ്രഹം എന്താ? എനിക്ക് വിവാഹം കഴിക്കണം. പിന്നെ നിന്റെ ആഗ്രഹം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയവനായിത്തീരണം. പിന്നെ നിന്റെ ആഗ്രഹം എന്താ? അപ്പൊ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഗുരു ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം ഈ ശിഷ്യൻ ഉത്തരം മുട്ടിയിട്ട് പറഞ്ഞു, എനിക്കൊന്നും ആകണ്ട. അപ്പൊ പറഞ്ഞു, നിന്റെ ഈ ആഗ്രഹം ഇവിടെ അവസാനിപ്പിക്കാമെങ്കിൽ നിനക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ വീട്ടിൽ ഉറങ്ങുവാൻ സാധിക്കും എന്ന ഒരു കഥ ഞാൻ ഇതിന്റെ സന്ദർഭവശാൽ പറയുന്നുണ്ട് മാത്രം. ഇവിടെ യാചനാസ്വരത്തിൽ തന്റെ സ്വന്തം കുറവുകളെ എല്ലാം മാറ്റി മറന്നിട്ട് അവൻ ജന്മന നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ തന്നെ അവന്റെയും ആഗ്രഹം പണം കിട്ടുക ജീവിക്കാനുള്ള മാർഗമായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള സന്ദർഭങ്ങൾ ഏറെ ഉണ്ടാകാറുണ്ട്. സ്വന്തം കുറവുകളെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവന്റെ മുടന്ത് കണ്ടുപിടിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ, സ്വന്തം ജീവിതത്തിലെ തെറ്റുകളെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ തെറ്റുകളെ തെരിപ്പിച്ചു കാണിച്ച് സന്തോഷിക്കുന്ന ഒരിടം, ഏതെങ്കിലും സ്ഥലത്തുണ്ടായ ഒരു കൊച്ചു തെറ്റിനെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്ന് ആ മുടന്തിനെ വലിയ മുടന്താക്കി അവതരിപ്പിക്കുന്ന ഒരു സ്വഭാവം, ഇവിടെയെല്ലാം നമ്മുടെ സ്വന്തം കാര്യത്തെ വിസ്മരിച്ചിട്ടാണ് അപരന്റെ കാര്യത്തിലേക്ക് നമ്മൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെയും സ്വന്തമായി മുടന്തുണ്ട്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ കൃപ പ്രാപിക്കുമെന്ന് വിശ്വസിക്കേണ്ടതിന് പകരം പണത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാമെന്ന് ആഗ്രഹിച്ച മനുഷ്യന്റെ മുമ്പിലേക്കാണ് പത്രോസും യോഹന്നാനും കടന്നു വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം. എന്തായിരുന്ന ചോദ്യം? പത്രോസ് യോഹന്നാനോടുകൂടി അവനെ ഉച്ചു നോക്കിയപ്പോൾ ശിക്ഷയാചിച്ച മനുഷ്യൻ അവനോട് പറഞ്ഞു, വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പൊ ആ ദയാരൂപത്തിലുള്ള ആ മുഖഭാവം തന്നെ പത്രോസിനും യോഹന്നാനും കാര്യം പിടികിട്ടി. അവര് തിരിച്ചു പറഞ്ഞ മറുപടി, എന്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ നൽകുവാൻ എനിക്കില്ല, പക്ഷെ ഒന്നെനിക്ക് നൽകുവാനുണ്ട്, നസറായനായ യേശുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു അവന്റെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസ സമൂഹമേ, ഒരു പേര് കൊണ്ട് ഇത്രമാത്രം സൗഖ്യം കൊടുക്കണമെങ്കിൽ ആ പേരിന്റെ സവിശേഷത വേദപുസ്തകത്തിലുടനീളം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നമ്മളിത് പലപ്പോഴും പഠിക്കാറില്ല. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ ചെന്നു തന്റെ അമ്മയും അച്ഛനും എന്നും ഉപദേശിക്കും, നീ പഠിക്കുന്നത് വൈകുന്നേരം വരുമ്പോൾ ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കണം, പക്ഷെ അത് ഏറ്റവും വിജ്ഞാനപ്രദമായിരിക്കണം, അതുകൊണ്ട് മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ പഠിച്ചുകൊണ്ട് വരണം. അവൻ വിഷണ്ണനായിട്ട് ടീച്ചറോട് ചെന്ന് ചോദിച്ചു, മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഒരു വലിയ വിജ്ഞാനം എനിക്ക് ടീച്ചർ പറഞ്ഞു തരണം. ടീച്ചർ പറഞ്ഞു, 2 × 2 = 4. അത് പല പ്രാവശ്യം ഉരുവിട്ടു. അവൻ വീട് വരെ പറഞ്ഞുകൊണ്ട് നടന്നു, 2 × 2 = 4. വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു, നീ ഇന്നെന്താണ് പുതുതായി പഠിച്ചത്? കൊച്ചുകുട്ടിയായിരുന്ന അവന്റെ വിജ്ഞാനത്തെക്കാൾ ഉപരിയായ ഒരു വർത്തമാനം പോലെ അവൻ പറഞ്ഞു, ഇന്ന് ഞാൻ പഠിച്ചത് 2 × 2 = 4. അപ്പൊ അമ്മയ്ക്ക് വലിയ ആശ്ചര്യമായി, ഗണിതശാസ്ത്രത്തിൽ അഗ്രഗണ്യനാകാൻ പറ്റുന്ന ഒരു കുട്ടിയായിട്ട് അവൻ വളരുമായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ കിടക്കുന്ന സമയത്ത് ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ മകൻ വളരെ കാര്യങ്ങൾ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ട് വരുന്നു, ഇന്ന് അവൻ ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാനമായ ഒരു കാര്യം അവൻ മൾട്ടിപ്ലിക്കേഷൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ ഈ കുട്ടി വന്ന അമ്മയോട് ചോദിച്ചു, അമ്മേ, വാട്ട് യു മെൻ ബൈ 2 and what do you mean by 4? അപ്പൊ അമ്മ ചോദിച്ചു, നീ ഇന്നലെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചല്ലോ 2 × 2 = 4. അത് ടീച്ചർ പറഞ്ഞു തന്നു, ഞാൻ അതുപോലെ പറഞ്ഞു. ഞാൻ ഈ ദൃഷ്ടാന്തം പറയാനുള്ള കാരണം യേശുവിന്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലൊക്കെ തന്നെയാണ്. ചെറുപ്പം മുതലേ അമ്മ ചൂണ്ടിക്കാണിച്ചു, ഇതാണ് യേശു അപ്പച്ചൻ. സംഘസ്കൂളിൽ ചെന്നപ്പോ പഠിപ്പിച്ചു കുരിശു വരയ്ക്കുവാൻ. വൈദികൻ പഠിപ്പിച്ചു വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ. സഭാജ്ഞാനത്തിലൂടെ മതബോധനത്തിലൂടെ നമ്മൾ പഠിച്ചു ആ സഭാ ചരിത്രം പഠിച്ചു, മുളന്തുരുത്തി സുന്നവദോസ് എന്താന്ന് പഠിച്ചു, വട്ടിപ്പണ കേസ് നമ്മൾ പഠിച്ചു, സഭയിലെ എല്ലാ ചരിത്രവും നമ്മൾ പഠിച്ചു. പക്ഷേ ക്രിസ്തു എന്റെ പേരും പഠിച്ചു, പക്ഷെ ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകം 50 പ്രാവശ്യം വായിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്, 30 പ്രാവശ്യം വായിച്ചവരെ കണ്ടിട്ടുണ്ട്, അത് എഴുതിയ ആളിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയവരുണ്ട്. പക്ഷെ എന്തിനാണ് ഈ പുസ്തകം ഞാൻ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ പലരുടെയും ആ നാവ് പെട്ടെന്ന് അകത്തേക്ക് വലിയാറുണ്ട്. ഞാൻ മറ്റുള്ളവരെ പരിഹസിക്കാൻ വേണ്ടിയല്ല, എന്നെ കൂടെ ഉൾപ്പെടുത്തി ഞാനത് പറയുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നസറായനായ യേശു എന്ന വാക്കുകൊണ്ട് ഒരു സൗഖ്യ ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തെ ത്വരിതപ്പെടുത്തിയത്, നിങ്ങൾ ഹൃദയത്തെ ധൈര്യപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനോടുകൂടി ഒരു കാലഘട്ടം ജീവിച്ചു എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടിയിരുന്നു, ആ പ്രാർത്ഥന സ്വീകരിച്ച് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതോടൊപ്പം അധൈര്യത്തിലേക്ക് പോയ മനുഷ്യരെ ക്രിസ്തുവിന്റെ വാക്കിലൂടെ ധൈര്യപ്പെടുത്തിയപ്പോൾ ആ ധൈര്യം ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവാണെന്ന് സശ്രദ്ധം കേൾക്കുവാനും അത് ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാനും സാധിച്ചതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. അവരുടെ വാലറ്റിൽ നിന്ന് ചെറിയൊരു തുക എടുത്തു കൊടുത്ത്, ഒരു നാണയം എടുത്തു കൊടുത്ത് അവനെ തൃപ്തിപ്പെടുത്താമായിരുന്നു. പക്ഷെ അതിനേക്കാളും വലുത്, നിനക്കാവശ്യം പണമല്ല, പണത്തേക്കാൾ വലുതാണ് ദ ഹോളിസ്റ്റിക് ഹീലിംഗ്. സമഗ്രമായ ഒരു ആരോഗ്യം നിനക്ക് ആവശ്യമുണ്ട്. നിന്റെ മനസ്സും നിന്റെ ശരീരവും നിന്റെ വികാര വിചാരങ്ങളും നിന്റെ ജീവിതത്തിന്റെ സമസ്ത കാര്യങ്ങളും ദൈവത്തെ ആധാരമാക്കി മുന്നോട്ട് പോയാൽ നിനക്ക് ലഭിക്കാനുള്ളത് മുഴുവൻ സമഗ്രമായി നിനക്ക് ലഭിക്കുമെന്നുള്ള പൂർണമായൊരു വിശ്വാസമാണ് ഈ ഒരൊറ്റ വാക്കിലൂടെ പത്രോസും യോഹന്നാനും ഈ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദേവാലയത്തിൽ ചെല്ലുന്നതും ആരാധനയിൽ സംബന്ധിക്കുന്നതും ദൈവ വിഷയങ്ങൾ പഠിക്കുന്നതുമൊക്കെ ചില ബെനിഫിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും? കഴിഞ്ഞ ഞായറാഴ്ച ദിവസം, പ്രത്യേകിച്ച് ശനിയാഴ്ച രാത്രി, എനിക്ക് തോന്നുന്നു ഇന്ത്യയും മറ്റേതോ രാജ്യവും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന സമയമാണ്. ഞാൻ കുറച്ചു പേരെ എന്റെ സുഹൃത്ത് വലയത്തിലുള്ള ചിലരൊക്കെ എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്ത്യ ജയിക്കാൻ പ്രാർത്ഥിക്കണേ. ഞാൻ പെട്ടെന്ന് ഞാൻ സരസമായിട്ട് പറഞ്ഞു, മോനെ ഇന്ത്യ ജയിച്ചാലും ആ ഇനി തോക്കുന്ന മറ്റേ ആ എതിർകക്ഷി ജയിച്ചാലും പ്രത്യേകിച്ച് നമുക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല, പക്ഷെ നീ ജയിക്കാൻ വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്ക. അവൻ കുട്ടിയൊന്നുമല്ല, ജോലി ചെയ്യുന്ന ആളാ. നിന്റെ ജീവിതത്തിൽ നീ ജയിക്കാൻ വേണ്ടി, നീ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിജയിക്കാൻ വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്ക. അപ്പൊ പറയോ, അച്ഛന് ക്രിക്കറ്റ് ഒന്നും അറിഞ്ഞുകൂടല്ലേ, അച്ഛൻ ഇതൊന്നും കാണാറില്ലേ, എന്നെ ഒന്ന് പരിഹസിച്ചു മടങ്ങിപ്പോയി. മറ്റൊരു സുഹൃത്തിനോട് ഞാൻ തിങ്കളാഴ്ച സംസാരിച്ചപ്പോ പറഞ്ഞു, അച്ഛ ഇന്നലെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല, എന്താ കാര്യം, രാത്രി മുഴുവൻ ഞാൻ ഉറക്കം ഉളച്ച് ഇന്ത്യയുടെ മാച്ച് കാണുകയായിരുന്നു. ചിലരൊക്കെ ഞാൻ കേട്ടു പള്ളി വന്നപ്പോഴും ഫുഡിന്റെ സമയത്തോ അല്ലെങ്കിൽ പ്രസംഗ സമയത്തോ ഒക്കെ ചെന്ന്, അല്ലെങ്കിൽ പഴയ നിയമം വായിച്ചപ്പോഴും പത്തുകൊച്ചി പെരുന്നാളായിരുന്നല്ലോ, ആ സമയത്തൊക്കെ ചെന്ന് കൂടെ കൂടെ സെർച്ച് ചെയ്ത് നോക്കൂ ഇന്ത്യയുടെ സ്കോർ എന്താണ്. അപ്പൊ നമ്മൾ ഈ ഈ ജീവിത കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ ദേവാലയത്തിൽ വരുന്നതിനേക്കാളും, അല്ലെ ദേവാലയത്തിൽ അന്നേരവും വന്നതെന്തിനാന്ന് ചോദിച്ചാൽ ഒരു ശാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ശാപം ദേവാലയത്തിൽ വന്നിട്ട് ആരാധന സമയത്ത് ഇത് കാണിക്കുന്നെങ്കിൽ ശാപം ഇരട്ടിയായി മാറില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ആശയം സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ജീസസ് അല്ലെങ്കിൽ ജേശു ക്രിസ്തു എന്ന പേര് അത് കേവലം ഒരു പേരല്ല. നമുക്കൊക്കെ കേൾക്കുന്ന പേരിനേക്കാളും വളരെ പ്രസക്തമായി പഴയ നിയമ പുസ്തകത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, ദൈവം കൊടുത്ത പേരാണത്. നമ്മളൊക്കെ മാതാപിതാക്കള് ഒരു ഭാര്യ ഗർഭിണിയാകുമ്പോൾ തന്നെ സെർച്ച് എഞ്ചിനിൽ കൂടെ ഗ്രീക്ക് ദേവതയുടെയും ഗ്രീക്ക് ദേവന്റെയും ഒക്കെ പേരെടുത്ത്, പണ്ട് ഒരു കാലഘട്ടത്തിൽ അപ്പന്റെ അമ്മയുടെയും പേര് ചേർത്ത് വെച്ച് പേരുണ്ടാക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഒരു കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ വേദപുസ്തകമായിരുന്നു, ഇപ്പൊ വീണ്ടും പുരാതന യവന പാരമ്പര്യത്തിലുള്ള പേരുകളൊക്കെ തപ്പിയെടുത്ത് അതിൽ ഒരു വാക്കും അതിന്റെ അർത്ഥവും ഒക്കെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിന് അവരുടേതായ ഒരു പ്രൊനൗൺസിയേഷൻ, ഒരു പക്ഷേ മാമോദിസയ്ക്ക് അച്ഛൻ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഞാനൊരു മാമോദിസ എടുത്തിപ്പം എന്റേതായ രൂപത്തിൽ ഞാൻ ആ കൊച്ചിന്റെ പേര് വായിച്ചിറങ്ങിയപ്പോൾ അച്ഛൻ അങ്ങനെയല്ല ഉച്ചരിക്കുന്നത്. ഞാനത് വീണ്ടും പോയി ചെക്ക് ചെയ്തപ്പോൾ അത് ആ ആള് പറഞ്ഞതുപോലെ അല്ല, ഞാൻ വായിച്ചതുപോലെ അല്ല, മൂന്നാമതൊരിടത്തിലാണ്. അപ്പൊ ഉച്ചാരണ രൂപത്തെ കുറിച്ചും അതിന്റെ സ്പെല്ലിങ്ങിനെയും അതിന്റെ അർത്ഥത്തെ കുറിച്ചൊക്കെ നമ്മൾ വാചാലമാകുമ്പോൾ ക്രിസ്തു എന്ന പേരിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സംസ്കാരമാണ്, ഒരു ജീവിത അനുഭവമാണ്, ഒരു ജീവിത രീതിയാണ്, ദൈവത്തിന്റെ അപാരമായ കൃപയുടെ ഒരു സംഗ്രഹമാണ്. ഇത് മനസ്സിൽ ഉൾക്കൊണ്ടതുകൊണ്ടാണ് പത്രോസും യോഹന്നാനും ഒരേ സ്വരത്തിൽ പറഞ്ഞത്, സ്വർണവും വെള്ളിയും എന്റെ കയ്യിലില്ല, നീ ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് തരാൻ പറ്റത്തില്ല, പക്ഷെ നീ നിന്റെ മുൻഗണനാക്രമത്തിൽ വെക്കാത്തൊരു കാര്യം നിനക്ക് വേണ്ടി ഞാൻ തരാൻ ഇഷ്ടപ്പെടുന്നു. വലത് കൈപിടിച്ചു എഴുന്നേൽപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈനംദിന പ്രാർത്ഥന, പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചുവല്ലോ, ആ പ്രാർത്ഥനയുടെ ശീലം പത്രോസും യോഹന്നാനും ജീവിതത്തിൽ ക്രമപ്പെടുത്തിയപ്പോഴാണ് അവർക്ക് ആ പ്രാർത്ഥനാ ശീലത്തിലൂടെ ദൈവത്തെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാനിടയായത്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത് പ്രാർത്ഥനാ ശീലങ്ങളാണ്. പ്രത്യേകിച്ച് ഓരോ രാജ്യത്തിലേക്കും നമ്മൾ ചേക്കേറി കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തിന്റെ കാലാവസ്ഥയ്ക്കും സംസ്കാരത്തിനും അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പണം കൂട്ടുവാനും സൗന്ദര്യം കൂട്ടുവാനും ഉള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ലഭിക്കപ്പെട്ടപ്പോൾ നമ്മൾ മാറ്റിവെച്ചതും ആരാധനാ പാരമ്പര്യത്തിൽ അറിയാതെ വെള്ളം ചേർക്കാൻ ഒരു സ്വാധീനം നമുക്ക് എവിടെ നിന്നോ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നോൺ ഡിനോമിനേഷൻ എന്ന ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഒരു അവസ്ഥ നമ്മുടെ ചുറ്റുപാടിലും നമ്മളിന്ന് കാണുന്നത്.
അപ്പൊ ഏത് സംസ്കാരത്തിലും നമുക്ക് മിങ്കിൾ ചെയ്യാനുള്ള കാരണം ഉണ്ടാകാൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഉത്ഭവ സ്ഥാനം നമ്മളെ ശീലിപ്പിച്ച പ്രാർത്ഥനാ സ്വഭാവം നമ്മൾ നഷ്ടപ്പെടുത്തിയപ്പോൾ അവരന്റെ പ്രാർത്ഥനകളിലേക്ക് നമ്മൾ ഉറ്റുനോക്കാൻ തുടങ്ങി. ഇന്ന് യൂട്യൂബിലൂടെ നമ്മൾ വെറുതെ ഒന്ന് ഒരു ദിവസം ചെലവാക്കാനിരുന്നാൽ എത്ര തരം പ്രാർത്ഥനകൾ, എത്ര തരം വ്യാഖ്യാനങ്ങൾ, എത്ര തരം സംസ്കാരങ്ങൾ, എത്ര മതങ്ങൾ. ഇത് ബഹുമാനത്തോടുകൂടി പഠിക്കാനല്ല. ഇതിനെ നമ്മൾ മഹർഷികാന്തം എതിർത്ത് സംസാരിക്കുന്നു. ഒന്ന് വലുതെന്നും ഒന്ന് ചെറുതെന്നും പറയുന്നു. പക്ഷേ ഇതിന്റെ എല്ലാം മുമ്പിൽ ക്രിസ്തു എന്ന ഒരു വലിയ ജീവിതക്രമം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ പത്രോസിനും യോഹന്നാനും സാധിച്ചുവെങ്കിൽ അവിടെയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കേണ്ടത്. ഇന്ന് പണത്തിന് വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളുമ്പോൾ പണ്ട് മുതലേ ചരിത്രകാരന്മാര് ചിന്തകാരന്മാര് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പണം കൊണ്ട് ഒരു കിടക്ക വാങ്ങാം, പക്ഷേ ശാന്തമായ നിദ്ര വാങ്ങുവാൻ സാധ്യമല്ല. പണം കൊണ്ട് പുസ്തകം വാങ്ങാം, നല്ല ഒരു തലച്ചോറ് വാങ്ങാൻ സാധ്യമല്ല. പണം കൊണ്ട് ഭക്ഷണം വാങ്ങാം, പക്ഷെ വിശപ്പ് വാങ്ങാൻ പണത്തിന് സാധ്യമല്ല. പണം കൊണ്ട് മരുന്ന് വാങ്ങാം, പക്ഷെ ആരോഗ്യം നിലനിർത്താൻ മരുന്ന് മാത്രം പോരാ. പണം കൊണ്ട് രക്തം വാങ്ങാം, പക്ഷെ പണം കൊണ്ട് ജീവിതം നിലനിർത്തുവാൻ, ജീവൻ നിലനിർത്തുവാൻ നമുക്ക് സാധ്യമല്ല. പണം കൊടുത്ത് നമുക്ക് ഇൻഷുറൻസ് സ്കീമിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ആരോഗ്യം സുരക്ഷിതമാക്കാം, പക്ഷെ അതൊരിക്കലും സുരക്ഷിതമായ ജീവന്റെ നിലനിർത്തലല്ല. പണം കൊണ്ട് ലക്ഷറി വാങ്ങാം, പക്ഷെ സംസ്കാരം പണത്തിലൂടെ ലഭ്യമല്ല. പണം കൊണ്ട് കുരിശു വാങ്ങാം, പക്ഷേ രക്ഷകനെയും രക്ഷയും വാങ്ങണമെങ്കിൽ പണം മാത്രം പോരാ. പണം കൊണ്ട് പാസ്പോർട്ട് വാങ്ങാം, ലോക മുഴുവനും സഞ്ചരിക്കാം, പക്ഷേ ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ സ്വർഗം പ്രാപിക്കുന്ന പാസ്പോർട്ട് വാങ്ങുന്നത് പണത്തിലൂടെയല്ല. ഇതൊക്കെ പിതാക്കന്മാർ പല രൂപത്തിൽ വ്യാഖ്യാനത്തിലൂടെ പറഞ്ഞതാണെങ്കിൽ അവസാനമായ ഒരു ചെറിയ ദൃഷ്ടാന്തം കൂടി പറഞ്ഞ് ഞാൻ എന്റെ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ഇഷ്ടപ്പെടട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട പൊരുൾ, നമ്മൾ ദേവാലയത്തിലും ദൈവ വിഷയത്തിലും പ്രാർത്ഥനയിലും ദേവാലയ വിശുദ്ധ വേദപുസ്തക പാരായണത്തിലും ഒക്കെ ആഗ്രഹിക്കേണ്ടുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ഹോളിസ്റ്റിക് ഹീലിംഗ് ഓഫ് എ പേഴ്സൺ. സമഗ്രമായ ഒരു പരിവർത്തനം, സമഗ്രമായ ഒരു സൗഖ്യം. അത് റോമാലേഖനത്തിൽ 12 ആദ്യ തുടക്കത്തിൽ ഇത് പറയുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും വേദപുസ്തകത്തിൽ ഇത് വായിക്കാൻ പറ്റുന്നുണ്ട്. ആ റെഫറൻസിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ധനാഢ്യനായ മനുഷ്യൻ ഒരിക്കൽ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എനിക്ക് ഏറെ ധനമുണ്ട്, ഏറെ കാര്യങ്ങളുണ്ട്, പക്ഷേ ഇതെല്ലാം കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും മെത്തേഡ് ഗുരുവിന്റെ പക്ഷം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം എനിക്ക് ഈ ലോകത്തൊന്ന് മരിക്കുമെന്നുള്ളത് അറിയാം, പക്ഷെ മരിക്കുമ്പോൾ കുറച്ച് കറൻസി എങ്കിലും എന്റെ കയ്യിൽ എനിക്ക് വെക്കണം, അതിനെന്തെങ്കിലും മാർഗമുണ്ട്. ഈ ഗുരു തിരികെ ഒരു ചോദ്യം ചോദിച്ചു, നീ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞു, അമേരിക്കയിൽ പോയിട്ടുണ്ട്. നീ അമേരിക്കയിൽ പോകാൻ നേരെ എന്ത് ചെയ്യും? അമേരിക്കയിലെ കറൻസി ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെക്കും, അല്ലെങ്കിൽ അവിടെ ചെന്ന് അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കാര്യം ഞാൻ നേരത്തെ പഠിച്ചു വെക്കും. മറ്റേത് രാജ്യം? അത് യൂറോപ്പിൽ പോയിട്ടുണ്ട്. അവിടെ നീ എന്ത് ചെയ്യും? അവിടെയുള്ള കറൻസി ഞാൻ മാറ്റി വെക്കും. ഇന്ത്യയിൽ പോയാൽ നീ എന്ത് ചെയ്യും? ഇന്ത്യയിലെ കറൻസി മാറ്റി വെക്കും. അങ്ങനെ ഓരോ രാജ്യത്തെ കുറിച്ച് പറഞ്ഞു. പറഞ്ഞിട്ട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ലോകത്ത് നിന്ന് ഒരു വേള മാറ്റപ്പെടുമെന്ന് നിനക്കറിയാം. ആ സമയത്തും നിനക്ക് ആവശ്യമുള്ളൊരു കറൻസി നീ മാറ്റി വെച്ചിട്ടുണ്ടോ? അത് ഡോളറോ യൂറോയോ ഇന്ത്യൻ റുപ്പീസോ അല്ലെങ്കിൽ ലോകത്തിലെ മറ്റേതെങ്കിലും കറൻസി അല്ല. അതിന് പകരം നിന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെ കൊണ്ട് നല്ല സുഹൃത്തുക്കളെ നേടുക, നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുക, ദൈവത്തിന്റെ മുമ്പിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ നിനക്ക് അവിടെയും എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും, നിനക്ക് അവിടെയും ജീവിക്കുവാൻ സാധ്യമാകും. എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഞാനിവിടെ എന്റെ പ്രസംഗ വിഷയം അവസാനിപ്പിക്കട്ടെ. തുടങ്ങിയത് നമുക്കറിയാം 2 46 വാക്യത്തിൽ, ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരുന്ന ഒരു സ്വഭാവത്തിലൂടെ ജീവിതത്തിൽ ഒരു നല്ല അംശം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്തനായിരുന്ന ഒരു വ്യക്തിക്ക് നസറായനായ യേശു എന്ന നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സമഗ്രമായ ഒരു സൗഖ്യം കൊടുക്കുവാൻ അവർക്ക് ആ ഇടയായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് പരിചയപ്പെടുത്തുവാനുള്ളത്
സഭകൾ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചുള്ളതിനേക്കാൾ, ദേവാലയങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ, ക്രിസ്തു എന്ന നാമത്തെ പഠിപ്പിക്കുന്ന ഒരു ശീലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ നമ്മുടെ മുടന്ത് മാറും. നമ്മൾക്ക് മറ്റുള്ളവരുടെ മുടന്ത് ദൈവകൃപ കൊണ്ട് മാറ്റുവാനും ദൈവം തമ്പുരാൻ നമ്മളെ ഉപയോഗിക്കും. എന്ന് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ നിയോഗിച്ചതിലുള്ള നന്ദിയും സ്തോത്രവും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം ശ്രീപ്പെട്ട രാജേഷ് അച്ഛൻ ഒരവസരം കൂടി എനിക്കതിനെ നൽകിയതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്ന എല്ലാ വൈദികനോടും എല്ലാ വിശ്വാസ സമൂഹത്തോടും ഇതിന്റെ സാങ്കേതിക ക്രമീകരണങ്ങൾ ചെയ്തു തന്ന എല്ലാ വ്യക്തികളോടുമുള്ള സ്നേഹം ദൈവനാമത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ അറിയിച്ചുകൊണ്ട് വിനയപൂർവ്വം ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കട്ടെ. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ 44 വാക്യത്തിന്റെ അവസാന ഭാഗം, അതുപോലെ തന്നെ തുറന്ന് 3 അധ്യായത്തിന്റെ ആദ്യ ഭാഗവും ചിന്താ വിഷയമായി എടുത്തുകൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം പ്രിയപ്പെട്ട ഐസക് വിപ്രയാസകൾ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള വളരെ സുപരിചിതമായ വേദപുസ്തകത്തിലെ ഒരു സംഭവമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി അച്ഛൻ എടുത്തതെങ്കിലും ഒരുപക്ഷെ ഈ ആശയത്തിൽ നിന്ന് പുതുതായി നമ്മുടെ ഹൃദയങ്ങളിൽ കൂട്ടിച്ചേർക്കത്തക്കവണ്ണം ഒരുപാട് നല്ല ആശയങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛന്റെ ഉപദേശങ്ങളിൽ കൂടി അല്ലെങ്കിൽ വചന കോശത്തിൽ കൂടി നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആദിമ സഭയിൽ നടന്ന ദൈവിക ശുശ്രൂഷയുടെ ഒരു ഒരു തുടക്കം എന്ന പോലെ തന്നെയാണ് ശിഷ്യന്മാരെ ഒരുമിച്ച് ദേവാലയം എന്ന് പറഞ്ഞ സുന്ദര ഗോപുരത്തിന്റെ സമീപത്തിരുന്ന മനുഷ്യന് സൗഖ്യം കൊടുത്തത്. പിന്നീട് നമ്മൾ ഒരുപാട് ശിഷ്യന്മാരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അച്ഛന് ഈ പ്രസംഗം തുടങ്ങാനായിട്ട് ഈ വാക്യം എടുക്കുമ്പോൾ ഒരുപക്ഷെ അത് എല്ലാ സൗഖ്യത്തിന്റെയും അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയുടെ ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ചെടയാക്കി തീർത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്തെക്കാളിലും ഭക്തിയെക്കാളിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അച്ഛൻ വായിച്ച ഭാഗത്തെ ആ ഫസ്റ്റ് പാർട്ടില എനിക്ക് വളരെയേറെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ് അവിടെ അതവിടെ പറയുന്നത്. 46 വാക്യം, ഒരുവരപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശരിക്കും വളരെ വളരെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഭവം. ഒരു മനപ്പെട്ടു, ഒരു മനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൽ അകപ്പെട്ടുകൊണ്ടെന്ന് പറഞ്ഞു. ഒരു മനസ്സിൽ അകപ്പെട്ട എന്ത് സംഭവിക്കും? നമ്മൾ ഈ വാഹം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ മനുഷ്യന് സൗഖ്യം നൽകാൻ നേരത്ത് അവരോട് പറയുന്നുണ്ട്, നീ ഞങ്ങളെ നോക്കാൻ പറഞ്ഞു, നീ ഞങ്ങളെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. എനിക്ക് സൗഖ്യം നൽകാൻ പത്രോസിന് പറയാൻ എന്നെ നോക്കാൻ മതി അല്ലേ, നീ ഞങ്ങളെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ആ ഞങ്ങൾ എന്നുള്ള പദത്തിൽ തന്നെ ഒരു കൂട്ടായ്മയുടെ ശക്തിയാണ്. ആ ശരിക്കും 10-12 പേര് തുടങ്ങി വച്ച സുവിശേഷ പ്രവർത്തനം ഇന്ന് ലോകം മുഴുവൻ പടർന്നു പന്തലിക്കാൻ കാരണം അതിന്റെ ഏറ്റവും വലിയ രഹസ്യം ആ ഒരു മനസ്സാണ്. ആശയങ്ങളിലൊക്കെ ഉപ്പിന്നതയുണ്ട്, സംശയമൊന്നുമില്ല. ശിഷ്യന്മാരൊക്കെ പിന്നീട് ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ ആശയങ്ങളിലൊക്കെ പലതരത്തിൽ, പക്ഷേ അവരുടെ മനസ്സൊന്നായിരുന്നു. ആ ഒരു മനസ്സെന്ന് പറയുന്നത് ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച ഒരു മനസ്സായിരുന്നു. ആശയങ്ങളിൽ ഉപ്പിന്നത ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഒരു മനസ്സുണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. ഇന്ന് ക്രൈസ്തവ സഭ ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചു ഇന്ത്യയിൽ പോലും അധികം സഭകളൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് ഇത്രയും നൂറ്റാണ്ടോളം, ഇത്ര സഹസ്രാബ്ദങ്ങളോളം അത് നിലനിന്നു നല്ല രീതിയിൽ തന്നെ. പക്ഷെ ഇന്ന് സഭകൾ ഒരുപാട് പലതരത്തിൽ വന്നപ്പോഴത്തേക്ക് ഇന്ന് വിശ്വാസത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വന്നു. കാരണം എന്താണെന്നറിയാമോ? കാരണം ഒന്നേ ഉള്ളൂ, ഈ ഒരു മനസ്സില്ലെന്നുള്ളതാണ്. ഓരോ സഭയ്ക്കും ഓരോ വിശ്വാസത്തിനും ഓരോ മെത്രാജന്മാർക്കും എല്ലായിടത്തും നോക്കി ഇന്ന് മനസ്സ് വലുതായിപ്പോയി. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമല്ലാത്ത ഒരു മനസ്സിൽ നിന്നുകൊണ്ട് ഈ ക്രൈസ്തവ സഭ വളർത്താമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും സാധ്യമാകത്തില്ല. ഈ 12 ശിഷ്യന്മാരും അവരൊരുമിച്ച് ആ ക്രിസ്തുവിൽ പൗലോസിലേക്ക് ഉൾപ്പെടെ ആ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർക്ക് അത്ഭുതം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ എഴുതുന്നുള്ളത്. പക്ഷെ ഇന്ന് കൂടിയേക്ക് വരുന്നുണ്ട്, പക്ഷെ ഒരു മനസ്സില്ലെന്നുള്ളത് അവരൊക്കെ വാക്കി മാറി. നമുക്ക് ഒരുപാട് ചിന്തിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റൊന്നിന് പല കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോഴും അത് നടക്കാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നറിയാം, നമുക്ക് ഒരു മനസ്സില്ലാതെ പോകുന്നുള്ളതാണ്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു മനസ്സുണ്ടെങ്കിൽ സാധിക്കാത്ത ഒന്നുമില്ല. എന്നാൽ അത് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നിടത്തൊക്കെ അത്ഭുതങ്ങളും ദൈവകൃപകളും സമഗ്രമായിട്ട് ലഭിക്കുന്നുണ്ട്. സംശയമൊന്നുമില്ല അതിനകത്ത്. ഈ കാലഘട്ടത്തിലും ഇപ്പോഴും ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നിടത്തൊക്കെ വളരെ അത്ഭുതം നടക്കുന്നുണ്ടെന്ന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഒരു മനസ്സെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അച്ഛൻ നല്ല ഒരു ചിന്തയാണ് നമുക്ക് ഈ ഒരു ദിനം പകർന്നു തന്നത്. ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ പറഞ്ഞു കൊടുക്കൊണ്ട് ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാത്ത പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് ഇന്ന് കേൾക്കുവാൻ തക്ക വേണം പ്രിയപ്പെട്ട അച്ഛനിൽ കൂടെ ഇടയായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രിയ ഐസക് അച്ഛനെ ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ നാമധേയത്തിനുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ വിലയേറിയ വാക്കുകളും മൂല്യമേറിയ സാന്നിധ്യവും ഒക്കെ ഈ കൂട്ടായ്മയിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരം മർ അഫ്രൈമിന്റെ അനുതാപത്തിന്റെ കർത്താവെ ദ്രവ്യാഗ്രഹവും എന്നാരംഭിക്കുന്ന പ്രത്യേകിച്ച് ഈ പൊന്നും വെള്ളിയുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിൽ അതിനേക്കാൾ ഉപരി ക്രിസ്തുവിന്റെ കൃപയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കർത്താവെ ദ്രവ്യാഗ്രഹവും അങ്ങനെ ആരംഭിക്കുന്ന ഗീതം ദൈവം സമർപ്പിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ പ്രവേശിക്കാം. കർത്താവേ ദ്രവ്യാഗ്രഹവും മതിയില്ലായ്മയുമറ്റു സദാ അഗ്രഹമൊക്കെ വെറുക്കും പ്രാർത്ഥിക്കാനായിട്ട് പേര് നൽകിയിട്ടുള്ളവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. രാജൻ, ഒരു മാത്യു സാർ, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, എം ഐ എബ്രഹാം, റോൺ ഫാദർ ജോ റോയ് മാത്യു കൊറസ്കോപ്പ, സീത ഫ്രം ഡാലസ്, കുര്യൻ ഉമ്മൻ ആൻഡ് സാറാമ കുര്യൻ, എലിസബത്ത് ജോൺ ഫ്രം ബോൾട്ടിമോർ, സോഫിയ, സാലി, ബിനോ, ശാലിനി ജോർജ്, സോജൻ, അച്ചാമ മാത്യു, സിൻസി, ശോശാമ വർഗീസ്, ജോ സക്കറിയ, സ്റ്റീവൻ, നെയ്തൻ, ഓമന ചാണ്ടി, അതുപോലെ തന്നെ ഹേലിയാമ തോമസ്, മറിയാമ, രാജമ്മ, ആരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ സ്റ്റിച്ച് പേരാലുണ്ടോക്കാനുണ്ട്. രോഗം അനുഭവിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റൊരു വേർപെട്ട ദുഃഖം അനുഭവിക്കുന്നവരെ ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിലും വൈശാചിക ബന്ധനങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റെന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ഇന്ന് നമ്മൾ വേദപുസ്തകത്തിൽ ധ്യാനിച്ചതുപോലെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച ശിഷ്യന്മാർ അസാധ്യമായ കൃപകളെ കൈവരിച്ചതുപോലെ ഒരേ മനസ്സോടുകൂടി വിവിധ സ്ഥലങ്ങളിലാണെന്നാലും ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ കൂട്ടിച്ചേർക്കാൻ ദൈവമേ ഇടയാക്കി തീർക്കണമേ. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധം അനുഭവിച്ചറിഞ്ഞ് ആ ദൈവാശ്രയ ബോധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് രോഗികളെ പേര് പറഞ്ഞ ദൈവോപാസ സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ധന്യമാർന്നി പ്രഭാതം തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ കുറവുള്ളവരാണ്, കുറ്റമുള്ളവരാണ്, എങ്കിലും സ്വന്തം പിഴകളെ തിരിച്ചറിയുന്ന ആളുകളെ സ്നേഹിക്കുന്ന കാരുണ്യവാനെ, ദഞ്ചത്ത് മാറത്തടിച്ച് ദൂരത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച പാപിയായ മനുഷ്യനെ പോലെ ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ കുരിശിന്റെ സമീപം അടുത്തു വരുന്നു. ഞങ്ങളെ തള്ളിക്കളയാതെ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ഓരോ നിമിഷവും ഞങ്ങളെ താങ്ങുന്നു, ഞങ്ങളെ കരുതുന്നു. ഞങ്ങൾ നടക്കുന്നതും ഇരിക്കുന്നതും പ്രത്യേകിച്ച് ലോകമൊരുക്കുന്ന കെണികളിലൊക്കെ അകപ്പെട്ടിട്ടും വീണു പോകാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടുന്ന് തന്റെ ബലമുള്ള കരങ്ങളിൽ സൂക്ഷിക്കുന്ന ആ കൃപയാലാകുന്നു. ജീവിതത്തിൽ ഓരോ നിമിഷവും ആ കൃപയെ കണ്ടെത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ജീവിതത്തിൽ ദുഃഖകരമായ നിമിഷങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ, ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ, ഞങ്ങളുടെ കണ്ണുനീരുകളെ സമർപ്പിക്കുമ്പോൾ സ്വർഗം തുറന്നു വന്ന് ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ഭയപ്പെടേണ്ട എന്നുള്ള ഉറച്ച സ്വരം കേൾക്കത്തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെ അവിടുന്ന് ഒരുക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിൽ കിടന്ന് പ്രയാസം അനുഭവിക്കുന്ന അനേക ആളുകളുടെ പേരുകൾ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരുപാട് പേരുടെ പേരുകളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വിട്ടുപോയ അനേക ആളുകളുണ്ട്. ദൈവമേ അവരെയൊക്കെ വീണ്ടും അവരുടെ കരങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടമേൽ തന്നെ ഇത്രയും നാള് പേരുകൾ ഓർത്ത അനേക ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുവാൻ തക്കവണ്ണം അടയായിത്തീരുന്നത്, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരേ ഒരുപാട് വേദനയോടുകൂടി അനേക ആളുകൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണെന്ന് പരിപൂർവമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പ്രാർത്ഥനയുടെ സുരക്ഷിതത്തിൽ വീണ്ടും നിലനിൽപ്പാൻ തക്കവണ്ണം ഈ നിന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഹൃദയം തുറന്ന് നിലവിളിക്കുന്നവരോടൊക്കെ ഉത്തരമറളുന്ന കാരുണ്യവാനാകുന്നു അങ്ങ്. ആ കരുണ ഒരു കടല് പോലെ അനുഭവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ ഞങ്ങളെ അവിടുന്ന് സാധ്യമാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിൽ കൂടി കടന്നു പോകുന്ന ഈ മക്കൾക്കിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ പേര് കേൾക്കുമ്പോൾ രോഗമൊരുക്കുന്ന വേദന ശക്തമാകുമ്പോൾ ദൈവമേ അത് താങ്ങാൻ വയ്യാതെ അങ്ങയുടെ മുമ്പാകെ നിലവിളിക്കുമ്പോൾ സ്വർഗം തുറന്ന് അവർ ഉത്തരമറളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം ഒരുക്കുന്ന വേദനയേക്കാൾ ഉപരി ദൈവസ്പർശനത്തിന്റെ സാന്ത്വനം ഒരു സുഖകരമായി അനുഭവിപ്പാൻ ഈ നിന്റെ മക്കളെയൊക്കെ അവിടെ നിലയാക്കി തീർക്കണമേ. ഉറ്റവൂർ വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ. യഹോ, രോഗമൊരുക്കുന്ന മുറിവുകൾ അറിയാതെ വണ്ണം, അതിന്റെ ആഴം അറിയാതെ വണ്ണം അങ്ങയുടെ കരം, അങ്ങയുടെ സാന്നിധ്യം അവർക്ക് പ്രത്യാശയും ധൈര്യവും ഉള്ളിൽ സമാധാനവും സന്തോഷവും ഒരുക്കുവാണ്ടക്കൊണ്ടടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൂടി, പൈശാചിക ബന്ധനങ്ങളിൽ കൂടി കടന്നു പോകുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരസ്പര കലഹങ്ങളും പ്രതിബന്ധങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന കുടുംബങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായി സ്നേഹിക്കുവാനും കരുതുവാനും അവിടെ വ്യാപരിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ തന്ത്രങ്ങളെയും നേരോടെ പിഴുതു മാറ്റി കുടുംബമൊക്കെ സമാധാനത്തിന്റെ പ്രതലമായി രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരും യുവതികളും ചെറുപ്പക്കാരെയും ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മദ്യപാനം മൂലം, മയക്കുമരുന്ന് മൂലം വഴിതെറ്റി പോയി വേദന അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കള് കുഞ്ഞുങ്ങളുടെ വഴിവിട്ട നോക്കിൽ പ്രയാസപ്പെടുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ നിലവിളി അവിടുന്ന് ശ്രദ്ധിക്കണമേ. ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെടുവാനിടയാകാതെ അങ്ങയുടെ കൃപയിൽ വളരുവാൻ സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടുപാട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല കുടുംബജീവിതം നയിക്കുവാൻ, അവർക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർക്ക് സന്തോഷിപ്പാൻ നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഉപജീവനത്തിലുള്ള വഴിയോട് തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും പ്രാപ്തിയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. അവിടുന്ന് കൊടുക്കുന്ന പ്രതിഫലമൊക്കെ നന്മയോടെ ഉപയോഗപ്പെടുത്താനുള്ള വിവേകത അവിടുന്ന് കൊടുക്കണമേ. പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ സഭയെ നേർവഴിക്ക് നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും അവിടുത്തെ ആചാര്യന്മാർക്ക്, ശ്രേഷ്ഠ ആചാര്യന്മാർക്ക് പ്രദാനം ചെയ്യണമേ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിപ്പാൻ ആവശ്യമായിരിക്കുന്ന വിവേകവും തിരിച്ചറിവും നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. എല്ലാ വൈദികരെ ഓർക്കുന്നു. വിശ്വാസി സമൂഹങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനയിലെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ, മാതൃദേശത്തെ ഭരണകർത്താക്കളെ ഓർക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലം ഒക്കെ വലയപ്പെടുന്ന തീവ്രവാദം മൂലം കഷ്ടപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടമേടെ അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്നവർക്ക് കൂടുതൽ നിറവും വെട്ടവും വെളിച്ചവും ഒക്കെ ലഭിപ്പാൻ അവിടെ നിറയാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി പേര് പോകാത്തവരെയൊക്കെ വീണ്ടും അവരുടെ കരുണയുടെ ഭാഗം സമർപ്പിക്കുന്നു. തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അഭിഷേകത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ശ്രേഷ്ഠമായ ദൂത് പറഞ്ഞ് അങ്ങയുടെ സന്നിധിയിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ഉത്തമ വൈദികനായി അവിടുന്ന് കൂടുതൽ പ്രശോഭിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും സ്വർഗ ഊർഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും അന്ന് വന്നാളും സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരായുടെ സംബന്ധാവാസവും നാം എല്ലാവരും കൂടിയും പ്രത്യേകിച്ച് നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാണേ.
ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രിയ ബാമനച്ചൻ, പ്രിയ വീഴ്ച വരിശച്ചൻ, അനുഗ്രഹീതമായി ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ഐസക്കച്ചൻ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളുടെ നോടിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച മോഹൻ ലങ്കിൾ, അധിഷ്ഠിത ചോദനയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായോ അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഒരിക്കൽ കൂടി ഓർക്കുകയും സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു 13 ദിവസത്തെ നോമ്പ് ആശംസിക്കുന്നു. നോമ്പ് ധന്യമായി തീരുവാൻ നമുക്കെല്ലാവരും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെ സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.